അവസാനം ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ പങ്കുവച്ച തിരുവചന വേദഭാഗത്തിന്റെ തുടർച്ചയായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. രക്ഷ കൃപയാലാണെന്നും അത് കൃപയാൽ മാത്രമാണെന്നും അത് പൂർണ്ണമായും ദൈവത്തിന്റെ ദാനമാണെന്നുമാണ് നാം ദൈവശാസ്ത്രപരമായി അതിനെ ചിന്തിച്ച് 99.9% ദൈവത്തിന്റെ പ്രവൃത്തി 1% മനുഷ്യന്റെ പ്രവൃത്തിയും കൂടെ ചേരുമ്പോൾ വിളിക്കുന്നതല്ല രക്ഷ ദാനമെന്നത്. അത് 100% ദൈവത്തിൻ്റെതാണ് എന്ന് പല ഭക്തന്മാർക്കും സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വീണുപോയ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് കൃപയുടെ മഹത്വത്തെ ദർശിക്കാൻ കഴിയാതിരിക്കുക. കൃപയെക്കുറിച്ചുള്ളൊരു വെളിപ്പാടില്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫാമിലി ലൈഫിൽ പോലും ഉണ്ടാകും. കൃപയെക്കുറിച്ചുള്ള വെളിപ്പാടില്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന സകല മേഖലകളിലും നിങ്ങൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് രക്ഷ കൃപയാലാണ് എന്ന അടിസ്ഥാനപരമായ കാര്യത്തിൽ കേവലം ഒരു ഒഴുക്കം മട്ടിൽ അതേ ബ്രദറെ ദാനമാ കൃപയാലല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു പോകാതെ അതിനെ വേദശാസ്ത്രപരമായി അറിയുക, അതിന്റെ ജീവാംശത്തെ സ്പർശിക്കാൻ ശ്രമിക്കുക, ആ മാർഗത്തിൽ നടന്നു തുടങ്ങുക. അപ്പോൾ നാം തിരിച്ചറിയും, അതിൽ നാം വർദ്ധിച്ചു വരും, അതിൽ നാം തിരിച്ചറിയും ഇത്ര വലിയ രക്ഷ, അതെ ഇത്ര വലിയ കൃപ ദൈവം എനിക്ക് നൽകിയല്ലോ. കൃപയെ സംബന്ധിച്ച് നാം ചിന്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഇതായിരുന്നു. പാപസംബന്ധമായി നാം എല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്നു. മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല. ജീവൻ പുറത്തുനിന്ന് വന്നാൽ മാത്രമേ മരിച്ചവന് ഒന്ന് കൈയുയർത്താനെങ്കിലും കഴിയത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഉള്ളിൽ ജീവനില്ലായിരുന്നു, അവൻ മരിച്ചവനായിരുന്നു. അതുകൊണ്ട് അവന് പുറത്തുനിന്ന് സകലതും കൃപയായിട്ട് കിട്ടിയാലേ, സകലതും ദാനമായി കിട്ടിയാലേ, അബ്ബാ പിതാവേ ഞാനൊരു പാപിയാണ് എന്ന് വിളിച്ചു പറയാനായിട്ട് ഒരു നേരിയ സ്വരമെങ്കിലും അവന്റെ നാവിൽ വരണമെങ്കിൽ പുറത്തുനിന്ന് ഒരു ജീവൻ മരണം. ഇത് സംബന്ധിച്ച് നാം പറഞ്ഞ ഒരു ഉദാഹരണം, നമ്മുടെ ജനനവും നമ്മുടെ വീണ്ടും ജനനവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെതായ കുറെ കോൺട്രിബ്യൂഷൻസ് അമ്മയുടെ വയറ്റിൽ നൽകിയത് കൊണ്ടല്ല എനിക്കൊരു കുഞ്ഞായി ജനിപ്പാൻ ഇടയായത്. എനിക്കവിടെ എൻ്റെ ഒരു പങ്കാളിത്തവും ഇല്ല. ജനിച്ചു വീണ ശേഷം പോലും ഞാൻ ഇങ്ങനെയാണോ ജനിച്ചു വീണത് എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. എനിക്ക് പങ്കാളിത്തം ഇല്ലാതിരുന്ന, എന്റെ പങ്കാളിത്തത്തെ നഷ്ടപ്പെടുത്തിയ ഒരു ജനനമാണ് എന്റെ മാനുഷിക ജനനം. എന്റെ പങ്കാളിത്തത്തെ പൂർണ്ണമായും നിരാകരിച്ചിട്ട് പൂർണ്ണമായും അവന്റെ ശ്രമഫലമായിട്ടുണ്ടായതാണ് വീണ്ടും ജനനം. പ്രിയമുള്ളവരെ, എനിക്ക് വിശ്രമം, ശ്രമം അവന്റേതാണ്. അവന്റെ ശ്രമത്തിൽ ഞാൻ വിശ്രമിക്കുമ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ രക്ഷയുണ്ടാകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് നിങ്ങളുടെ വളർച്ചയിൽ ഒത്തിരി സഹായകരമാകുമെന്നത് ഞാൻ പറഞ്ഞു വരാനാണ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. യേശു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ശ്രമത്തിൽ എനിക്ക് വിശ്രമിക്കാൻ മാത്രമാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ അനുവാദം. അവനിപ്പോഴും പ്രവർത്തിക്കുന്നു, എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അവന്റെ നിറവേറിയ തികഞ്ഞ സകലതും നിവൃത്തിയായി എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിന്റെ അകത്ത് ഉള്ളടങ്ങിയിരുന്ന എന്താണെന്ന് ഇന്നും സഭ തിരിച്ചറിയാൻ കിടക്കുന്നു. നമുക്കതൊരു ഒരു 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 ക്രൂശിലെ മൊഴി മാത്രമാണ്. പക്ഷേ നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് നിവർത്തിച്ച് തന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ആ വിശ്രമത്തിലേക്ക് നാം ഇനിയും കയറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും അത് കാണേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും അതിന്റെ വലിപ്പത്തെ നാം ദർശിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ലാസറിന്റെ കാര്യം, ലാസർ മരിച്ചു. ലാസറിന്റെ കല്ലറക്കൽ ചെന്നിട്ട് ലാസറിന്റെ ഒരു സഹായവും അവിടെ കർത്താവ് ആവശ്യപ്പെട്ടില്ല. അവനൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അവനെ മുഴുവനായി ഉയർപ്പിച്ചത് എന്റെ കർത്താവ്. അവൻ മരിച്ചവനായിരുന്നു. നിങ്ങളുടെ വീണ്ടും ജനനത്തെ ഈ നിലയിൽ കാണണം. വിശ്വാസം പോലും ദാനമാണ്, മാനസാന്തരം ദാനമാണ്. കർത്താവിനോട് പാപം ഏറ്റുപറയാനുള്ള ഒരു പുതിയ ഹൃദയം ആ കല്ലായതെടുത്തു മാറ്റി ഞാൻ നിന്റെ ഉള്ളിൽ മാംസളമായ ഒരു ഹൃദയം ഞാൻ വെച്ചു തരും. നീ ഞാനും കൂടെ അല്ല, ഞാൻ. മത്തായി 1:21, പാപങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവനെ യേശു എന്ന് പേരിടണം. പാപങ്ങളിൽ നിന്ന് നിങ്ങളെ സഹായിപ്പാനല്ല അവൻ, നമ്മളെ പാപത്തിൽ നിന്നും സഹായിപ്പാനല്ല വന്നത്, അവൻ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാവുന്നത്. ഹി കെയിം ടു സേവ് നോട്ട് ടു ഹെൽപ്. നിങ്ങളെ ഒന്ന് സഹായിച്ച് പ്രോത്സാഹിപ്പിക്കാനല്ല വന്നത്. നിങ്ങൾ മരിച്ചവനായതുകൊണ്ട് നിന്നെ മുഴുവനായി ഉയർപ്പിക്കാൻ വേണ്ടി ഒരു ഡെലിവറൻസ് നടന്നാലേ നടക്കത്തുള്ളൂ. ഒരു അസിസ്റ്റൻസ് കൊണ്ട് എന്റെ വിഷയം പരിഹരിക്കപ്പെടത്തില്ല. ആ നിലയിൽ കർത്താവാണ് എന്റെ രക്ഷയ്ക്ക് പൂർണ്ണ ഉത്തരവാദി. അങ്ങനെയുള്ളവർ പാടുന്ന പാട്ടാണ് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ ദാനമാണ് രക്ഷ എന്ന് അന്ന് നാം അവിടെ നിൽക്കുമ്പോൾ പാടുമ്പോൾ ഒരു സംശയം തോന്നാതെ വണ്ണം നമ്മുടെ ഹൃദയം ഈ കാര്യങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കണം. മറ്റൊരു കാര്യം കൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഭൂമി പാഴായിരുന്നു, ഭൂമി ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, പക്ഷെ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. നമ്മുടെ അകത്ത് ദൈവം നോക്കിയപ്പോൾ ഇരുളായിരുന്നു, നിർജീവത്വമായിരുന്നു, പാഴായി പോയിരുന്നു, ശൂന്യമായിരുന്നു. ഇവനെ വേണ്ടെങ്കിൽ മർത്തിനെ ഗണ്യമാക്കാൻ അവൻ എന്ത്, മനുഷ്യപുത്രനെ ഓർക്കുവാൻ അവൻ എന്തും മാത്രം എന്ന് പറഞ്ഞ് എന്റെ ഇരുളിൽ എന്റെ പ്രത്യാശയില്ലായ്മയിൽ എന്നെ തള്ളിക്കളയാമായിരുന്നു കർത്താവിന്. പക്ഷെ കർത്താവ് അങ്ങനെ ചെയ്യാതെ എന്റെ ഇരുളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് വ്യാപരിപ്പിച്ച് നിർത്തി. ഞാൻ അത് അറിയുന്നത് എന്റെ രക്ഷയുടെ അന്നത്തെ ദിവസമാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് അവൻ എന്നെ നഷ്ടപ്പെടാതെ എന്റെ ഇരുളിൽ ആ ആത്മാവിനെ വ്യാപരിപ്പിച്ചത് ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് തന്നെയാണ്. അന്നേരം തൊട്ട് തന്നെ എന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കൃപയുണ്ട്. അതുകൊണ്ടാണ് ഒരു പോയിസൺ എടുത്ത് കഴിക്കാൻ ഒരുങ്ങിയ നിമിഷവും അവസാന നിമിഷം അത് വേണ്ടെന്ന് വെച്ചത്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ നിർണയത്തിലേക്ക് നിന്നെ വരാൻ ഈ ആത്മാവ് ഇരുളിൽ ഇങ്ങനെ നിന്റെ മുകളിൽ പൊരുന്നിരുന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാ നിനക്ക് ആ ഒരു നിമിഷം, അവസാന നിമിഷം അത് തോന്നാതിരുന്നത്. അന്ന് നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അത് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നെങ്കിലും അവസാന നിമിഷം ഉപേക്ഷിച്ചത് രക്ഷിക്കപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് നിന്റെ ഇരുളിൽ നീ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഇരുളിന് മേൽ ആത്മാവ് വ്യാപരിച്ചതുപോലെ എവിടെയോ എന്റെ 25 വർഷം എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ വേർതിരിച്ച അന്ന് മുതൽ ഞാൻ നഷ്ടപ്പെടാതെ എന്നെ ഇങ്ങനെ പരിപാലിച്ച് ചേർത്ത് കൊണ്ടുവന്ന് ഇന്നേ ദിവസം എന്റെ യേശുവിനെ, എന്റെ രക്ഷകനെ കാണുവാൻ തക്കവണ്ണം എന്നെ അവിടേക്ക് കൊണ്ട നിർത്തിയ ആ മഹാകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനെ പാട്ടുകാരൻ പാടിയപ്പോൾ അതിൽ ആദ്യം കൊടുത്ത വാക്ക് ആശ്ചര്യമേ ആശ്ചര്യം. ഞാൻ ഇന്ന് ഈ വേദഭാഗത്തിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് നിന്ന് കർത്താവ് ഈ കൃപയെ ദാനമായി കണ്ടുകൊണ്ട് പറഞ്ഞ രണ്ട് ഉപമകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ ഈ കൃപ സംബന്ധിച്ച് കേവലം ഒരു ദൈവശാസ്ത്രപരമായ അറിവിനപ്പുറം ഒരു അതിൻ്റെ അകത്തുനിന്ന് ഒരു ജീവൻ, അതിലെ ജീവാംശം നാം അനുഭവിക്കാൻ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ ഒരു ഉപമയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മാത്യു ചാപ്റ്റർ 22 നമുക്ക് വളരെ പരിചിതമാണ്. അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യം ഞാൻ വായിക്കാം. എനിക്കൊരു പ്രശ്നമുള്ളത്, ഒരു വാക്യം എടുത്ത് വേറെ ആരെങ്കിലും വായിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ഫോളോ ചെയ്യാൻ. ഞാൻ വായിക്കുമ്പോഴാണ് എനിക്കത് കുറെ കൂടെ ഉത്സാഹം ഉണ്ടാകുന്നത്. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, വേഗം വരും, സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം മതി. ഒരു രാജാവ് തന്റെ പുത്രന്റെ കല്യാണത്തിന് ആ സദ്യക്കായിട്ട് കർത്താവ് ഒരുക്കി വെച്ച ശേഷം അതിനുവേണ്ടി വിളിക്കുന്നതിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. 3-ാമത്തെ വാക്യം, അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. ശ്രദ്ധിക്കുക, ഒരു രാജാവ് തന്റെ മകന്റെ കല്യാണത്തിന് എല്ലാം ഒരുക്കി വരുന്നവർക്ക് ഒരു മുരിങ്ങയ്ക്ക പോലും മുറിക്കാനുള്ള ഒരു ഒരു ചോയ്സ് കൊടുത്തിട്ടില്ല. വരുന്നവർക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ബന്ധുക്കാരുടെ കല്യാണത്തിന് പോയാലോ തേങ്ങ ചിരണ്ടി വരും, ചിലപ്പം തേങ്ങാപ്പാൽ പിഴിയേണ്ടി വരും അല്ലേ. പെട്ടുപോയാൽ ചിലപ്പോൾ തലോസമൊക്കെ പെട്ടുപോയാൽ ചിലപ്പോൾ മീനൊക്കെ വെട്ടേണ്ടി വരും. ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ കൃപയാലാണ് രക്ഷ എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു ഭാഗം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഉപമയെ അതിന്റെ ദൈവശാസ്ത്രപരമായി മൊത്തത്തിൽ വ്യാഖ്യാനിക്കാനല്ല ശ്രമിക്കുന്നത്. എന്റെ ചിന്തയിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഇതുമായിട്ട് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മുഴുവനും ഒരുക്കി വെച്ചു, സകലതും ഒരുക്കി വെച്ചിട്ട് പിതാവ് വിളിക്കുകയാണ്. നമ്മൾ പാടുന്ന പാട്ടിന്റെ അകത്ത് ഭൂവിലാണൻ ഭവനമെന്ന് അല്പവിശ്വാസിയായ ഞാൻ കരുതി, സ്വർഗ വീട്ടിലെല്ലാം. ഓ, ആ പാട്ടിലെ ഏറ്റവും മനോഹരമായ പദം അതാ എനിക്ക് ഫീൽ ചെയ്തു. ഞാനൊരു മണ്ടനാണ്, ഇവിടെയാണെല്ലാം എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ കർത്താവ് പറയാണ്, സ്വർഗത്തിലെല്ലാം ഒരുക്കി വെച്ച് അവൻ എന്റെ നല്ല യേശു കാത്തിരിക്കും. മുഴുവനും അവൻ കല്യാണത്തിന് വേണ്ടി ഒരുക്കി വെച്ചു. വിളിച്ച ആർക്കും ഒരു കത്തി കൊണ്ടുവരാനോ കയ്യുറ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അരിപ്പ കൊണ്ടുവരാനോ ഒന്നും അവൻ അവരോട് പറഞ്ഞില്ല. വരിക, വന്ന് എന്റെ രക്ഷ അനുഭവിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അതല്ല എന്റെ പ്രസംഗ വിഷയം. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ രാജാവിന്റെ മകന്റെ വിവാഹത്തിന് എന്നെ വിളിച്ചപ്പോൾ, ആ സദ്യക്കായിട്ട് എന്നെ ക്ഷണിച്ചപ്പോൾ, അതിലേക്കുള്ള എന്റെ ആദ്യത്തെ പ്രവേശനത്തിനായിട്ട് എന്നെ ദൈവം വിളിച്ചപ്പോൾ, എനിക്ക് വെറും കൈയായി വന്ന് അതിൻ്റെ അകത്ത് കയറാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഈ രാജാവ് ആരാണ് നമുക്കറിയാം, സ്വർഗസ്ഥനായ പിതാവ്. ഈ മകൻ ആരാണെന്ന് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു വിവാഹ വിളിയുടെ ക്ഷണനത്തിന്റെ രീതിയാണ് ഈ ഉപമ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ഞാൻ ഉപമ പല പ്രാവശ്യം വായിച്ചെങ്കിലും വീണ്ടും ഒന്നുകൂടെ സ്വസ്ഥമായി വായിക്കാനുള്ള നല്ലൊരു അവസരം വന്നപ്പോൾ എനിക്ക് എന്റെ ദൈവത്തിന്റെ കരുണയെ ഞാൻ ഇതുവരെ കാണാത്ത കണ്ണിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഒന്ന്, ഇതുപോലെ ഒരു കല്യാണത്തിന് ഒരു മനുഷ്യൻ ഇത്രയും താഴ്ന്നു കിടന്ന് കല്യാണം വിളിച്ച ഒരു കല്യാണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ കല്യാണം വിളിച്ചാൽ ഒരു പ്രാവശ്യം വിളിക്കും, ആ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നിങ്ങൾ അവനെ നോട്ടിടും അല്ലേ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി നിങ്ങളുടെ ഒരു 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 ഇത് മൊത്തം കണക്കെടുപ്പിൻ്റെ അകത്ത് വന്നവർ ആരൊക്കെ വരാത്തവരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു കണക്കെടുപ്പ് എടുക്കുന്നത്. അവരെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരെ നമ്മൾ ഇങ്ങനെ മുദ്രയിട്ട് വെച്ച് നിൽക്കും. അടുത്ത കല്യാണത്തിന് നമ്മൾ അവനെ വിളിക്കത്തില്ല. അതിന്റെ കാരണം എന്താ, ഇവൻ ആദ്യത്തെ കല്യാണത്തിന് വന്നില്ല. ഈ ഉപമ വായിച്ച് ശരിക്കും വായിച്ചു നോക്കിയാൽ ഈ ഉപമയ്ക്കകത്ത് 4 പ്രാവശ്യമാണ് രാജാവ് തന്റെ മകന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോയത്. ഏതെങ്കിലും ഒരു കല്യാണം 4 പ്രാവശ്യം ക്ഷണിച്ചായിട്ട് ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും വെച്ച് ഒരു പക്ഷെ കണ്ടാൽ ചിലപ്പം നിങ്ങളോട് വരാൻ പറഞ്ഞെന്നിരിക്കും. പക്ഷെ 4 പ്രാവശ്യം പ്രത്യേകമായിട്ട് രാജാവ് പുത്രനെ, പുത്രന്റെ കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. അതിന്റെ 1 ഭാഗം നമ്മൾ ഈ വായിച്ച 3 വാക്യത്തിലുണ്ട്, ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന്. അതിന്റെ അകത്ത് തന്നെ 2 വിളി വന്നു. 1, ഓൾറെഡി ക്ഷണിച്ചതാ, അവരെ വിളിക്കേണ്ടതിന്. ദേ ആർ ഓൾറെഡി ഇൻവൈറ്റഡ്. അപ്പൊ ഇതിന്റെ അർത്ഥം ക്ഷണനം, ഒഫീഷ്യലായ ഒരു ക്ഷണനം ആദ്യം നടന്നു. ആ ക്ഷണിക്കപ്പെട്ടവരെ സമയമായപ്പോൾ, അന്ന് ഞാൻ പറഞ്ഞ ആ കല്യാണം ഉണ്ടല്ലോ, എന്റെ മോന്റെ കല്യാണം, അതിന്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്, ഇനി നിങ്ങൾ വന്നാ മതി എന്ന് പറഞ്ഞ് അവരെ 2 വിളിക്കാൻ വേണ്ടി ആര്, രാജാവ് ദാസന്മാരെ പറഞ്ഞു. അപ്പൊ നമുക്കിതിൽ നിന്ന് ജസ്റ്റ് എണ്ണിക്കോ, ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന്. അപ്പൊ ക്ഷണിക്കപ്പെട്ടു, അവരെ 2 ഒന്നുകൂടെ ചെന്ന് വിളിക്കുന്നു. 2 വിളിയെ അവൻ കല്യാണത്തിന് വിളിക്കേണ്ട ദാസന്മാരെ പറഞ്ഞു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ച്, എന്റെ മുത്താഴം ഒരുക്കി തീർന്നു, എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറത്തെല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീണെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. ഇവിടെ ഇതാ, കല്യാണത്തിന് ക്ഷണിച്ചവരെ ആദ്യം പോയി വിളിച്ചു. വിളിച്ചവർക്ക് എന്തില്ലായിരുന്നു, അവർക്ക് മനസ്സില്ലായിരുന്നു. 2 ചെന്ന് വിളിച്ചപ്പോൾ അവർ പലരും വൈമനസ്യം കാണിച്ചു. അവർ രാജാവിന്റെ മകന്റെ വിവാഹത്തെ അലക്ഷ്യമായിട്ട് എണ്ണി. എന്നിട്ടും ദൈവം കരുണ കാണിച്ചിട്ട് വീണ്ടും മറ്റു ചില ദാസന്മാരെ അയച്ചിട്ട് അവരോട് പറയുകയാണ്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ആര്, നിങ്ങൾ പറയും, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഒരു ഉറപ്പില്ലാത്ത പോലെ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. രാജാവ് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മുത്താഴം ഒരുക്കി തീർത്തു, തടിപ്പിച്ച മൃഗങ്ങളെ അറുത്ത എല്ലാം ഒരുക്കിയിരിക്കുന്നു, കല്യാണത്തിന് നിങ്ങളൊന്ന് വന്നാ മതി, ഒന്ന് വന്നാ മതി. എന്റെ ദൈവം, അവൻ ആദ്യം ക്ഷണിച്ചു, അതിനുശേഷം ക്ഷണിച്ചവരെ വിളിക്കാൻ ദാസന്മാരെ അയച്ചു. അതിനുശേഷം അവർക്ക് വരുവാൻ മനസ്സില്ല എന്ന് കണ്ടപ്പോൾ അവൻ കുറച്ചും കൂടെ നന്നായിട്ട് വിളിക്കാൻ കഴിയുന്ന നല്ല ദാസന്മാരെ അയച്ചെന്നാണ് എന്റെ വിശ്വാസം. ആദ്യം വന്നിട്ട് പോയ ദാസന്മാര് പറഞ്ഞു, യജമാനൻ എന്താണെന്നറിയത്തില്ല, ആദ്യം നമ്മൾ ക്ഷണിക്കാൻ പോയ പോലെയല്ലേ ഇവന്മാരുടെ മട്ടും ഭാവമൊക്കെ. എല്ലാവനും ഓരോരോ ഒഴിവൊഴിവ് പറഞ്ഞു നിൽക്കുക, ആർക്കും ഒരു താല്പര്യമില്ല. അപ്പൊ യജമാനൻ പറഞ്ഞു, അങ്ങനെയൊക്കെ അവരെ ഒക്കെ ഒഴിവൊഴിവ് പറയും, നീ ഒന്നുകൂടെ പോയി അവരെ ഒന്ന് വിളിച്ചിട്ട് വാ. 3 ഈ ദാസന്മാർ ഒറ്റ കല്യാണക്കുറിയായിട്ട് ഓടി നടക്കുക. ഒരാടെ കല്യാണം, 3 ക്ഷണനം. അപ്പൊ ഇത്രയും അപമാനിക്കപ്പെട്ട്, ഇത്രയും താഴ്ന്ന് ഒരു കല്യാണ വിളി ലോകത്തിൽ നടന്നിട്ടില്ല. അത് രക്ഷയ്ക്കായിട്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ കർത്താവ് വിളിച്ച വിളിയാണ് ലോകത്തിലെ ഏറ്റവും അപമാനിക്കപ്പെട്ട കല്യാണ വിളി. സ്തോത്രം. എന്നിട്ടും കർത്താവിന്റെ ഹൃദയത്തിൽ അവരെ തള്ളിക്കളയാനുള്ള മനസ്സ് അവർ കർത്താവിനില്ല. എല്ലാം ഒരുക്കി തീർത്തിട്ട് അവരോട് പറയാണ്, നിങ്ങള് വന്ന് ഈ സദ്യക്ക് വന്നെന്ന് ഇരുന്നാ മതി. അപ്പോൾ അവരെന്താ പറഞ്ഞു? അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിന് പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നു കളഞ്ഞു. ശ്രദ്ധിക്കുക, ഈ ക്ഷണനം നേരത്തെ ലഭിച്ചതാണ്. അതിനുശേഷം ദാസന്മാരെ വീണ്ടും ക്ഷണിച്ചവരെ പ്രത്യേകമായിട്ട് വിളിക്കാൻ ദാസന്മാരെ അയച്ചു. അപ്പോഴും ഇവര് അതിനെ അനാസ്ഥാക്കി. അതിനുശേഷം അവസാനം മുത്താഴം ഒരുക്കിയിരിക്കുന്നു, എല്ലാം ഒരുക്കി തീർത്തിരിക്കുന്നു, വാ എന്ന് മൂന്നാമത് വിളിച്ചപ്പോഴും അവരെന്ത് ചെയ്തു? ആ വിളിയോട് അനാസ്ഥ കാണിച്ചു. അപ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, മൂന്നാമത് ചെന്ന ദാസന്മാരെ എന്ത് ചെയ്തു? ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കല്യാണം വിളിക്കാൻ പോയവനെ തല്ലിക്കൊന്നായിട്ട് കേട്ടിട്ടുണ്ടോ? മലയാള മനോരമ പത്രത്തിൽ വിവാഹം കഴിക്കാൻ പോയവനല്ല, വിവാഹത്തിന് ക്ഷണിക്കാൻ പോയവനെ കെട്ടിയിട്ട് അടിച്ചു എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ഉപമയ്ക്കകത്തെ വിവാഹത്തിന് പോയവനെ, വിവാഹം ക്ഷണിക്കാൻ പോയവനെ എന്ത് ചെയ്തിരിക്കുക? ദാസന്മാരിലവിടെ പിടിച്ച് അടുക്കിയല്ല പ്രിയുള്ളവരെ ചെയ്തേ, അവനെ വന്നു കളഞ്ഞു. പ്രിയുള്ളവരെ, ഒരു വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നവരെ കൊന്ന ചരിത്രം എനിക്ക് തോന്നുന്നു ദുഷ്ടന്മാർ പോലും വിവാഹത്തിന് വിളിക്കാൻ ചെന്നാൽ സന്തോഷത്തോടെയാ അവരെ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ പകയും മറന്ന് വരത്തില്ലെങ്കിലും ഞങ്ങളവിടെ ഉണ്ട് എന്നെങ്കിലും പറഞ്ഞു. ഇവിടെ ഒരു ദോഷവും ചെയ്യാത്ത രാജാവ് തന്റെ മകന്റെ ഈ വിശിഷ്ട കല്യാണത്തിന് പ്രത്യേകം രണ്ട് പ്രാവശ്യം ക്ഷണിച്ചിട്ട് മൂന്നാമത് അവരെ ക്ഷണിക്കാൻ ചെന്നപ്പോൾ അവന്മാരെന്ത് ചെയ്തു? ഈ ദാസന്മാരെ അപമാനിച്ച് കൊന്നുകളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ലോകത്തിൽ ഇത്രയും അപമാനിക്കപ്പെട്ട ഒരു ക്ഷണനം, ഇത്ര അപമാനിക്കപ്പെട്ട ഒരു യജമാനൻ, ഇത്ര താഴ്മയോടെ വിളിച്ചിട്ടും ഇത്ര ഉദാസീനതയോടെ ഈ വിവാഹത്തെ സമീപിച്ച മറ്റൊരു വിവാഹം ലോകത്തിൽ ഇല്ല. അതാണ് കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്കുള്ള വിളി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷം പറഞ്ഞെടുത്ത ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടായത്, സുവിശേഷം പറഞ്ഞെടുത്ത ഏറ്റവും കൂടുതൽ കൊലയുണ്ടായത്, സുവിശേഷത്തിന്റെ ക്ഷണനത്തിനെയാണ് ഏറ്റവും അധികം ആൾക്കാരെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ളത്. എന്നിട്ടും ഈ യജമാനന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നില്ല. മനുഷ്യരുടെ സ്നേഹം കുറഞ്ഞു പോകുന്നത് കണ്ടിട്ട് യജമാനന്റെ ഹൃദയം നിരുത്സാഹപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ലായിരുന്നു. എന്റെ കർത്താവിന്റെ മഹാകരുണയാൽ ഇത്രയും ക്ഷണനത്തെ ആയിരക്കണക്കിന് ആൾക്കാരെ തള്ളിക്കളഞ്ഞ കണ്ടിട്ടും അവന്റെ ഹൃദയത്തിൽ വീണ്ടും കരുണ തോന്നിയത് കൊണ്ടാണ് എനിക്ക് ഈ കൃപയിൽ വരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ, ഇത് ആശ്ചര്യമായ കൃപയാണ്. നമ്മൾ ഒരാളെ ഒരു പ്രാവശ്യം വിളിച്ചു, രണ്ട് പ്രാവശ്യം വിളിച്ചു, മൂന്ന് പ്രാവശ്യം വിളിച്ചു, അവൻ വരുന്നില്ലെങ്കിൽ നാം ഒരിക്കലും അവന്റെ വീട്ടിലോട്ട് പോലും പോകത്തില്ല. പക്ഷേ ഇവിടെ അപമാനിച്ചു കൊന്നുകളഞ്ഞപ്പോൾ യജമാനൻ ചെയ്തൊരു കാര്യമുണ്ട്, അത് ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അടുത്ത വാക്യം വായിക്കും. അപ്പോൾ രാജാവ് കോപിച്ചു, സൈന്യങ്ങൾ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ചു, അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. അതായത് കർത്താവ് ന്യായപ്രമാണം കൊടുത്ത സമയങ്ങളിലെല്ലാം ഇസ്രായേലിനോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്നു. നാം യേശുക്രിസ്തു ആ ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊന്നവരെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ മറയ്ക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ മറയ്ക്കുവാൻ എത്ര വട്ടം മനസ്സായിരുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം തന്റെ വേദനകൾ പങ്കുവെക്കുന്നുണ്ട്. കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളോട് പറ്റിയിരിക്കുവാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. വിശ്വാസത്യാഗിനികളായ മക്കളെ മടങ്ങി വരുവീൻ, ഞാനല്ലോ നിന്റെ ഭർത്താവ്. ദൈവം പഴയ നിയമത്തിൽ കരഞ്ഞ് വളരെ താഴ്മയോടെ അവന്റെ ദാസന്മാരെ അപമാനിച്ച് തല്ലി അവരെ വെറുതെ വിട്ട് കളഞ്ഞപ്പോഴും കർത്താവ് വീണ്ടും കരുണയോടെ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച നാം പഴയ നിയമത്തിൽ ഒത്തിരി വേദഭാഗങ്ങൾക്കകത്ത് കാണാം. പക്ഷെ അവസാനം അവർ ദാസന്മാരെ അപമാനിച്ച് അവരെ കൊന്നു കളഞ്ഞപ്പോൾ ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഒരു കാര്യം, അവരെ പട്ടണം ചുട്ടു. അത് യെരുശലേമിൽ ചുട്ടുകളഞ്ഞു. അവർ ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ നാല് ഭാഗത്തേക്ക് ചിതറിപ്പോയി. എന്നാൽ അവിടെ കൊണ്ട് ദൈവത്തിന്റെ കരുണ അവസാനിക്കുന്നില്ല. എന്റെ അടുത്ത വാക്യം, പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല, ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പി. പ്രിയുള്ളവരെ, ഈ കല്യാണത്തിന്റെ ക്ഷണനം മുന്നോട്ട് വർദ്ധിക്കും തോറും യജമാനന്റെ ഹൃദയത്തിന്റെ കരുണ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം വളരെ ഹൃദയപൂർവ്വം നാം കല്യാണത്തിന് വിളിച്ചെന്നിരിക്കാം, പക്ഷെ വരുന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ സ്വരം മാറും, പിന്നെയും വരുന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ മനസ്സ് മാറും. പക്ഷെ ഇവിടെ നാലാമത്തെ ക്ഷണനം, ആദ്യത്തെ മൂന്ന് ക്ഷണനം നമ്മൾ വായിച്ചു, നാലാമത് വീണ്ടും കർത്താവ് മനുഷ്യന്റെ ഈ അപമാനങ്ങൾ സഹിച്ചിട്ടും എന്റെ ദൈവം വീണ്ടും ദാസന്മാരെ വിട്ടിട്ട് ദൈവം പറയുക, നീ പോയി വഴിത്തലക്കൽ ചെന്നിട്ട് കാണുന്നവരെ ഒക്കെയും എന്റെ മകന്റെ കല്യാണത്തിന് വിളിപ്പി എന്ന് പറഞ്ഞു. ആരൊക്കെയാ കാണുന്നത്? വഴി പോകുമ്പം നീ ആരൊക്കെ കാണുന്നു അവരെ എല്ലാവരോടും എന്റെ മകന്റെ കല്യാണം പറയുക. ആദ്യം വിളിച്ചവർ ആരായിരുന്നു? പ്രിയമുള്ളവരെ, ക്ഷണിക്കപ്പെട്ടവർ അതാരായിരുന്നു? മകന്റെ കല്യാണത്തിന് വരുവാൻ യോഗ്യരായവർ, തന്റെ സ്റ്റാറ്റസിന് യോജിച്ചവർ, അല്ലെങ്കിൽ ആ കല്യാണ പന്തലിൽ കയറി വന്ന് ഇരിക്കാനായിട്ട് താൻ പ്രത്യേകം തെരഞ്ഞെടുത്ത ആൾക്കാരായിരുന്നു. എല്ലാവരും ക്ഷണിച്ചില്ല, ക്ഷണിക്കപ്പെട്ട പ്രത്യേക അതിഥികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ തള്ളിക്കളഞ്ഞപ്പോൾ ആ യജമാനന്റെ ഹൃദയം കുറെ കൂടെ കൃപയുള്ളവനായി തീർന്നിട്ട് കർത്താവ് പറഞ്ഞത്, വഴിത്തലക്കിൽ കാണുന്ന മുഴുവനും ആൾക്കാരെ നീ എന്ത് ചെയ്യണം? വിളിച്ച് ഈ കല്യാണശാല നിറയ്ക്കണം. ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം. അതിന്റെ അടുത്ത വാക്യത്തിൽ ദുഷ്ടന്മാരെയും നല്ലവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ഇതേ ഉപമയുടെ ഇതേ അർത്ഥം വരുന്നത് തന്നെ ഉപമയാണ് ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. നമുക്ക് അതൊന്ന് വായിക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 14-ൽ അതിന്റെ 21-ൽ ഈ ഭാഗം അല്പസ്വല്പം വാക്കുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് യേശു പറയുന്നുണ്ട്, ദാസൻ മടങ്ങി വന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും, Luke 14:21, ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനർ, കുരുടർ, മുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ അപമാനിക്കപ്പെട്ട യജമാനൻ താൻ തന്റെ നാലാമത്തെ ക്ഷണനത്തിൽ അല്പം മാറ്റം വരുത്തി. നാലാമത് അവൻ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ അവന്റെ ഹൃദയത്തിൽ കുറെ കൂടെ ആർദ്രതയുണ്ടായി, അവന്റെ ഹൃദയം കുറെ കൂടെ മനസ്സിലുള്ളതായി തീർന്നു. താൻ പ്രത്യേകം മനസ്സിൽ പ്രതീക്ഷ അർപ്പിച്ച് വിളിച്ച ആദ്യത്തെ ക്ഷണനത്തിൽ നിന്ന് വ്യത്യസ്തമായി താൻ നാലാമത് ക്ഷണിച്ചപ്പോൾ തന്റെ ക്ഷണനത്തിന്റെ വ്യത്യാസം എന്നാണെന്നറിയോ? എന്തായിരുന്നു? നീ വീതിയിൽ, മത്തായിൽ നമ്മൾ വായിച്ചത്, കാണുന്നവരെ ഒക്കെ നീ വിളിക്കുക. നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുത്തൻ ഉണക്കമീനുമായിട്ട് അവരുന്നെങ്കിൽ അവനെ വിളിച്ചോണം, ഒരുവൻ പാവയ്ക്കായിട്ട് അവരുന്നെങ്കിൽ അവനെ വിളിച്ചോണം, കാളവണ്ടി തെളിച്ച് അവരുന്നെങ്കിൽ അവനെ വിളിച്ചോണം, വഴിയെ നടന്ന അവരുന്നെങ്കിൽ അവനെ വിളിച്ചോണം, അവൻ രോഗിയാണെങ്കിൽ അവനെ വിളിച്ചോളം, മുടന്തനാണെന്ന് കണ്ടാൽ വെറുതെ വിട്ടേക്കരുത്, അവനെ വിളിച്ചേക്കണം. പിന്നെ ആരായ? അംഗഹീനനാണെന്ന് കണ്ട് എന്റെ രാജാവിന്റെ മകന്റെ കല്യാണത്തിന് സ്റ്റാറ്റസ് പോരാ എന്ന് കരുതി വിളിക്കാതിരിക്കരുത്. അവനിനി ഒരു കൈയില്ലെങ്കിലും, അവനിനി ഒരു കാലില്ലെങ്കിലും, അവന്റെ കയ്യിൽ 25 വിരലുണ്ടെങ്കിലും നീ അവനെ വിളിച്ചോണം എന്നതാണ് രാജാവിന്റെ അവസാനത്തെ ഓർഡർ. ഇതിനാണ് കൃപ എന്ന് പറയുന്നത്. ഹാലേലൂയ. ലോകത്തിൽ ആരൊക്കെ ആവർത്തിച്ച് വിളിച്ചാല് ആദ്യത്തെ വിളിയുടെ അതേ സ്നേഹം അവസാനം കാണത്തില്ല. എന്നാൽ എന്റെ ദൈവമാകുന്ന ഈ യജമാനൻ വിളിക്കും തോറും അവന്റെ ഹൃദയത്തിലെ കൃപയാണ് വെളിപ്പെടുന്നത്. ഹാലേലൂയ. പ്രേസലോ. സകലരെയും കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഈ ഒരു വാക്ക് മാത്രം പറയാനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. ആദ്യത്തെ മൂന്ന് ക്ഷണലത്തിലും അവൻ അവരെ ക്ഷണിച്ചു, പോയി വിളിച്ചു, കല്യാണത്തിന് വന്നേക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ കുറെ കൂടെ ആർദ്രമാകുക. നീ എന്ത് ചെയ്യണമെന്നറിയാവോ? നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദരിദ്രർ, അംഗഹീനർ, കുരുടർ, മുടന്തർ എന്നിവരെ കണ്ടിട്ട് നീ അവർക്ക് എല്ലാവർക്കും ഒരു കല്യാണക്കുറി കൊടുത്തിട്ട് എന്റെ മോന്റെ കല്യാണം ഇന്ന ഓഡിറ്റോറിയത്തിൽ നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇന്ന സഭയുടെ കാർമികത്വത്തിൽ നടത്തുന്നു, അങ്ങോട്ട് വരണം, റൂട്ടെല്ലാം കുറിയുടെ പുറകിൽ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ക്ഷണനം കൊടുത്തിട്ട് പോരുമല്ലായിരുന്നേ ചെയ്തേ? എന്താ ചെയ്ത് കൂട്ടിക്കൊണ്ടുവരിക. ഇത് ഇസ്രായേലിന് ലഭിച്ചതല്ല ഈ ക്ഷണനം, കൂട്ടിക്കൊണ്ടുവരുന്നത് ക്ഷണനം അവർക്കുണ്ടായത്. പക്ഷെ ജാതികൾക്ക് ലഭിച്ചത് എന്നാന്നറിയോ? കേവലം ക്ഷണനമല്ല, ക്ഷണനമല്ല. ദൈവമക്കളെ, നീ ഇപ്പോൾ അനുഭവിക്കുന്നത് കേവലം ഇൻവിറ്റേഷൻ അല്ല. കൂട്ടിക്കൊണ്ടു വരാതെ ചെന്ന് പറ്റാൻ കഴിയാത്തവണ്ണം നീ അംഗഹീനനായിരുന്നു, നീ നഷ്ടപ്പെട്ടവനായിരുന്നു. ആരെങ്കിലും നിന്നെ വിളിച്ചാൽ മാത്രം പോകാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവനായിരുന്നില്ല നീ. എന്തായിരുന്നു നിന്റെ അവസ്ഥ? നീ മരിച്ചവനായിരുന്നു പാപത്താൽ. നിനക്കൊന്ന് കൈ ഉയർത്താൻ കഴിവില്ലായിരുന്നു. നീ നാണയങ്ങൾ ഇടുവായിരുന്നു, നേർച്ചയായിട്ട് മുടിമുറിക്കുമായിരുന്നു. പക്ഷേ സ്വർഗീയ കാര്യങ്ങൾക്ക് ചേതന നഷ്ടപ്പെട്ടവനായി കിടന്ന നിന്നെ, ആ മുടന്തനായി നിന്നെ, അംഗഹീനനായി നിന്നെ, ഓ കർത്താവ് പറയാണ്, അവന്മാരെ വെറുതെ വിളിച്ചു വിടരുത്, വിളിച്ചു വിടരുത്. വിളിച്ചു വിട്ടാൽ ചിലപ്പോ അവന്മാര് വന്നെന്നിരിക്കത്തില്ല. കാരണം എന്റെ മകന്റെ ഈ മഹനീയമായ കല്യാണത്തിന് വരാൻ അവർക്ക് സഭാകമ്പം ഉണ്ടാകും, അവർക്ക് അപകർഷതാബോധം ഉണ്ടാകും. ഇത് സത്യമാണോ എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നും, സത്യമാണോ എന്ന് അവർക്ക് സംശയം തോന്നും. അതുകൊണ്ട് നീ വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവന്മാരെ കൂട്ടിക്കൊണ്ടുവരണം. ഇതിനാണ് ഞാൻ കൃപ എന്ന് വിളിക്കുന്നത്. ഹാലേലൂയ. കൃപ കൂട്ടിക്കൊണ്ടുവരിക. കൃപ തീരുമാനം നിന്നെ കൊണ്ട് എടുപ്പിക്കുകയല്ല, തീരുമാനം എടുക്കാനും കൂടെ ഉള്ള കൃപ തന്ന് നിന്നെ കൂടെ നിർത്തുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഹാലേലൂയ. കാരണം സ്വന്തമായി ഇതിന്റെ അകത്ത് വന്നു കയറാൻ കപ്പാസിറ്റിയുള്ള ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. കൃപയ്ക്ക് കൂട്ടിക്കൊണ്ടു വരാതെ ഇതിന്റെ അകത്ത് കയറാൻ ഒരൊറ്റ ഭക്തനും കഴിയത്തില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്വർഗത്തിലെ ദൈവം എന്നെ കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ തിരിഞ്ഞു നിൽക്കും, പ്രിയവളരെ, തിരിഞ്ഞു നിന്ന് നിങ്ങൾ ഒരു മീറ്റിങ്ങിന് കൈവൊക്കിയതോ, നിങ്ങൾ സുവിശേഷം കേട്ടപ്പോൾ ഹൃദയത്തിൽ വലിയ പാവബോധം ഉണ്ടായതോ, നിങ്ങൾ ആ നിമിഷം നിങ്ങളെ കർത്താവ് പിടിച്ചു, സ്പർശിച്ചു, അത് ശരിയാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്വർഗത്തിൽ നിന്നൊരു ഡിവൈൻ ടച്ച് വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് സ്വർഗീയ കാര്യത്തിന് വേണ്ടി തുറക്കപ്പെട്ട ഒരു മനുഷ്യനായി തീർന്നു, നിങ്ങൾക്ക് ഒരു റീജനറേഷൻ സംഭവിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ നീ അറിയാതെ നിന്നെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് 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 നിന്നെ ആ കൃപയുടെ പന്താവിൽ നീ പൂർണ്ണമായി അർപ്പിക്കുന്നിടം വരെ നിന്നെ അറിയാതെ ഒരു കൃപ നിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. എനിക്ക് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ മരണകരമായ എന്തെല്ലാം സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഓ, ഒരു ഒരു ഒന്നര ഇഞ്ചിന്റെ വ്യത്യാസത്തിൽ ഒരു പാമ്പ് കടിച്ച് മരിക്കാമായിരുന്നു. പക്ഷെ ഒന്നര ഇഞ്ച് അകലത്തിൽ ഒരു പാമ്പിനോട് വാ പിളർക്കരുതെന്ന് ദൈവം കൽപ്പിച്ചത് എന്നെ ഈ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ആ വരവിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാലേലൂയ. മരണകരമായത് കടിക്കാൻ ഒരുങ്ങിയപ്പോഴും മരണകരമായത് നീ അറിയാതെ കുടിച്ചപ്പോഴും നീ ഇല്ലാതായി പോകാനുള്ള ഒരു കാരണം ഇത് കൂട്ടിക്കൊണ്ടുവരുന്നത് ദൈവകൃപ നിന്നോട് കൂടെ നടന്നതുകൊണ്ടാണ്. ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് എനിക്ക് ഈ ഈ ഈ ഉപമയിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ഒരു സ്റ്റേറ്റ്മെന്റായി തോന്നിയത്, കൂട്ടിക്കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രിയമുള്ളവരെ, സ്വയമായി എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ, ഞാൻ യേശുവിനായി ജീവിക്കുന്നത് പറയാൻ ശക്തിയില്ലാതെ മരിച്ചു കിടന്ന എന്നെ കർത്താവ് ഉയർത്തി, കർത്താവ് ബലപ്പെടുത്തി, കർത്താവ് ശക്തീകരിച്ചു, കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ട് ഇതിന്റെ അകത്ത് വന്നു. അതിനായിട്ട് ദൈവത്തിന്റെ സ്തോത്രം. ഈ ചിത്രത്തിന് മൊത്തത്തിൽ ദൈവത്തിന്റെ മനുഷ്യരോടുള്ള മുഴുവനും ഇടപെടലുകൾക്ക് ഒറ്റ വിശദീകരണയെ കൊടുക്കാൻ വേദോസത്തിൽ വാക്യം ശ്രമിച്ചിട്ടുള്ളൂ. അതിനാണ് കൃപ എന്ന് പറയുന്നത്. വേറെ ഒരു വിശദീകരണ കുറിപ്പും കൊടുത്താൽ അത് ചേരത്തില്ല. കൃപ എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് കർത്താവ് ഈ ഈ ഈ ഈ ദൈവത്തിന്റെ മുഴുവനും മനുഷ്യരോടുള്ള ബന്ധത്തെ കർത്താവ് വിശദീകരിച്ചു. രണ്ടാമത്തെ ഒരു ഉമ്മയും കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം. നമുക്ക് വളരെ പരിചിതമായ ഉപമയാണ്. അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? യേശു ഈ ഉപമ പറയുമ്പോൾ എനിക്കതിലെ ഒരു വാക്കാണ് എനിക്ക് കൃപയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 99 ആട് തന്റെ കൂടെ നിൽപ്പുണ്ട്. ഒരാടാണ് കാണാതെ പോയത്. മത്സരിയായി പോയ ഒരാടിനെ വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷെ കർത്താവിന്റെ ഹൃദയം അങ്ങനെയല്ല പോയത്. നിങ്ങൾ ശ്രദ്ധിക്കുക, 10 ലക്ഷം അനുയായികളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഏതോ ഒരു കുഗ്രാമത്തിൽ ഈ പാർട്ടിയിൽ അംഗത്വം എടുത്ത ഒരുവൻ പാർട്ടി വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ഓടിച്ചെന്ന് ഇവനെ പാർട്ടിയിലാക്കാനൊന്നും ശ്രമിക്കത്തില്ല. ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു രാഷ്ട്രീയ നേതാവും കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് 10 ലക്ഷത്തിൽ നിന്ന് ഒരാൾ പോയാൽ അതിനെ ഗണ്യമാക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഉപമ സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിനും പിടിക്കത്തില്ല. അവര് പറയുന്നത് എടാ ഉള്ള കൂടെ നിൽക്കുന്ന 99 മര്യാദയ്ക്ക് നോക്കി നിർത്താതെ ഈ ഒന്നിന്റെ പുറകെ പോയാൽ പിന്നെ ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകും എന്നേ അവര് പറയത്തുള്ളൂ. എന്നാൽ എന്റെ കർത്താവിന്റെ സ്വർഗരാജ്യത്തിന്റെ ഫിലോസഫി അങ്ങനെയല്ല. ലോകത്തിലുള്ള മുഴുവൻ നേതാക്കന്മാർ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള 99 മതിപ്പ് പിടിച്ചു വാങ്ങാൻ മാത്രം ശ്രമിക്കുമ്പോൾ കൂട്ടം വിട്ടുപോയ ഒന്നിനു വേണ്ടി മെനക്കെടുന്ന ഏക പ്രസ്ഥാനം സ്വർഗരാജ്യം മാത്രമാണെന്നുള്ളതാണ്. ലോകത്തിൽ ഇതുപോലെ വിട്ടുപോകുന്ന ഒരുത്തിനു വേണ്ടി ഇതുപോലെ മെനക്കെടാൻ സ്വർഗരാജ്യം പോലെ മറ്റൊരു സ്ഥാപനം ഇന്നുവരെ തുറക്കപ്പെട്ടിട്ടില്ല. ബാക്കി മനുഷ്യൻ സ്ഥാപിച്ച മുഴുവൻ സ്ഥാപനങ്ങളും ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അവരുടെ കൂടെ നിൽക്കുന്നവരാ. അതുകൊണ്ടാ കയ്യാഫ ഒരു വാക്ക് പറഞ്ഞു, ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നല്ലത്. എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞെന്നറിയോ? ഈ ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഒരുത്തിനെ തല്ലിക്കൊന്നാലും ഈ ജനങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഇവ മരിക്കുന്നതാണ് നല്ലത്. അപ്പം വലിയൊരു മജോറിറ്റിക്ക് വേണ്ടി ഒരാളെ കൊല്ലുക എന്നതാണ് രാഷ്ട്രീയത്തിന്റെ ഫിലോസഫി. സ്വർഗരാജ്യത്തിന്റെ ഫിലോസഫി അതല്ല. ഒരു നഷ്ടപ്പെട്ടു പോയതിനു വേണ്ടി 99 വിടുവാൻ മനസ്സുള്ളതാണ് സ്വർഗരാജ്യം. അങ്ങനെ കണ്ടെത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്റെ കണ്ടെത്തൽ ഒരു വിലയേറിയ കണ്ടെത്തലാ. എന്നെ കൂട്ടിക്കൊണ്ടു വന്നു രണ്ട് കണ്ടെത്തുന്നിടം വരെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എന്റെ സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന ഒരു വാക്യമാണ് കണ്ടെത്തും വരെ. ഇതിന്റെ പ്രത്യേകത അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ചയാൾ ഇറങ്ങിത്തിരിക്കുമ്പോ തന്നെ തല ചൊറിഞ്ഞുകൊണ്ടല്ല ഇറങ്ങിത്തിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്തും വരെ? നമ്മുടെ പിള്ളേരെയൊക്കെ കടയിലോട്ട് വിട്ടേ, ഇച്ചിരി തൈര് വാങ്ങിച്ചോണ്ട് വാടാ എന്ന് പറഞ്ഞാൽ ഇവന്മാര് പോകുമ്പം തന്നെ തൈര് കാണരുത് എന്ന് ആഗ്രഹിച്ചാണ് പോകുന്നത്. അഥവാ ഇനി ആ കട തൈരില്ലെങ്കിൽ അങ്ങേപ്പുറത്തെ കടയിൽ പോണം എന്ന് നമ്മൾ പറഞ്ഞു വിട്ടാലും ഇവന്മാര് തിരിച്ച് ഒരു ഡയലോഗ് ആയിട്ട് വരുന്നത് ആ കടയിലും ഇല്ല. ഈ ഇറങ്ങുമ്പോ തന്നെ ഇത് കുടുംബത്തിനൊരു നന്മ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലല്ല ഇവന്മാർ ഇറങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുമാതിരി ഒരു പിരിഞ്ഞ് തിരിഞ്ഞ ഇവന്മാര് പോകുന്നത് അല്ലേ. ഇവിടെ ഇടയൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇറങ്ങിയപ്പോ തന്നെ താൻ എടുത്തൊരു തീരുമാനമാ ഈ ആട്ടിൻകുട്ടിയെ കണ്ടെത്താൻ ഇടയായത്. അതിനായിട്ടാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ആ തീരുമാനം എന്താണെന്നറിയോ? കണ്ടെത്തും വരെ. അതായിരുന്നു അവന്റെ തീരുമാനം. പ്രൈസ് ദ ലോർഡ്. കണ്ടെത്തും വരെ എന്ന തീരുമാനത്തോടെ ഇറങ്ങിത്തിരിച്ച ഒരു ഇടയന് മാത്രമേ ആടിനു വേണ്ടി ജീവനെ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ആ ഇടയന് മാത്രമേ ആടിനെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ കൃപയെ നോക്കുമ്പോൾ കൃപയ്ക്കകത്ത് ഞാൻ മറിഞ്ഞു കിടക്കുന്ന ഒരു സത്യം ഇതാണ്, കണ്ടെത്തും വരെ എന്നെ അന്വേഷിച്ചിറങ്ങിയ ഒരു ഇടയന് മാത്രമാണ് എന്നെ രക്ഷിപ്പാൻ ഇടയായത്. ഈ മനോഭാവത്തോടെ അല്ലാതെ ആര് വന്നാലും ഈ ആടിനെ കണ്ടെത്താൻ കഴിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അത്രയ്ക്കും ആ ഇടയന്റെ മനസ്സിൽ സ്നേഹവും കരുതലും കരുണയും ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു 1991 അന്ന് ഞാൻ സുവിശേഷവലി എന്ന ഗ്വാളിയാറിലായിരുന്നു. എന്റെ കൂടെ 7 സഹോദരന്മാരുണ്ട്. ഗ്വാളിയാർ എന്ന് പറയുന്ന പട്ടണം വലിയ പട്ടണമാണ്. അതിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും തിരിച്ചു വരണമെങ്കിൽ നന്നായി മനസ്സിലാക്കണം വഴി. ഞങ്ങളുടെ ടീമിൽ 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തൊരു മലയാളി സഹോദരൻ ട്രാക്ട് കൊടുക്കുന്ന വഴിയിൽ ഏതോ ഒരു ഗലിയിൽ വെച്ച് മിസ്സായി. അപ്പം നിങ്ങൾക്ക് ഒരു വടക്കിന്ത്യ പോയവർക്കറിയാം, വലിയ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളുള്ള വലിയ വലിയ ഗലികൾക്കകത്തൊക്കെ കയറിക്കഴിഞ്ഞാൽ തിരിച്ചു വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ ആയിരക്കണക്കിന് ഗലികളാ. ഇതിന്റെ അകത്ത് എവിടെയോ വെച്ച് ഇവനെ കാണാതെ പോയി. ഇവൻ 2 ദിവസമായി വന്നിട്ട് ഇവനെ കൂടെ നിർത്തിയില്ലെങ്കിൽ ഇവന് ജമ്മത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വരാൻ പറ്റത്തില്ല. കാരണം ഇവന് ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. ഇവൻ വന്നിട്ട് 2 ദിവസമായുള്ളൂ. വന്നിട്ട് 2 മാസമായ ഞങ്ങൾക്ക് പോലും വഴി ശരിക്കും അറിയില്ല. മിസ്സായി. മനസ്സിൽ പരിഭ്രാന്തി ഉണ്ടായി. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ബാക്കിയുള്ള 5 പേരുകൂടി ഇവനെ തപ്പാൻ തുടങ്ങി. തപ്പി 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 ഒരു 1/2 മണിക്കൂർ തപ്പി കഴിഞ്ഞപ്പോൾ തപ്പിയവരുടെ എല്ലാവരുടെ മനസ്സും എടുത്തു. കാരണം ഉച്ചയ്ക്ക് 1 മണിയാ, പൊരി വെയില. കുടിക്കാനായിട്ടൊന്നുമില്ല, വിശപ്പായി, തിരിച്ച് വീട്ടിൽ പോകണം. അപ്പൊ എന്റെ കൂടെ ഉള്ള ഒരു മണിപ്പൂരി സഹോദരൻ അന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ലെറ്റ് ഹിം ലേൺ എ ലെസൺ. പൊരിഞ്ഞ് വശന്ന് അവൻ പറഞ്ഞതിൻ്റെ അകത്ത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇത് വായിക്കുമ്പോൾ അത് ഓർക്കും ഇപ്പോഴും, ആ വാക്കും അവന്റെ മുഖമൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ദൈവം അവനോട് കരുണ കാണിക്കട്ടെ, അവനൊരു പാഠം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും പോയി. അപ്പൊ ഞാൻ അന്ന് ടീം ലീഡ് ചെയ്യുന്നത്, എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ ഞാനൊരു ലെസൺ ലേൺ ചെയ്യേണ്ടി വരും. ഇവന്റെ ഉത്തരവാദിത്വം സംഘടന നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുക, ഇവൻ നാട്ടിൽ നിന്ന് വന്നവനാണ്. അപ്പൊ ഇവനെ കണ്ടെത്തണം. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും പൊക്കോ, ഞാൻ ഇവനെ കണ്ടെത്തിയിട്ട് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഇവനെ കണ്ടെത്തി ഇവനെ വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് ഇവന്റെ ജീവൻ ഉത്തരവാദിത്വം പറയണം. ഞാനവിടെ എല്ലാം തപ്പി കാണുന്നില്ല. കേറും തോറും ഇത് അങ്ങ് വട്ടം കറങ്ങുകയാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം ഞാനൊരു രണ്ട് രണ്ടര ആയപ്പോൾ മടുത്ത് നിർത്തിയിട്ട് ടെമ്പോ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ, അവൻ നല്ല വലിപ്പം നല്ല സൈസാ, പക്ഷേ അവൻ കരിയില പോലെ വിറച്ചോണ്ട് ദേഹമെല്ലാം വേർത്ത് അവൻ ടെമ്പോ സ്റ്റാൻഡ് വരെ എത്തി. കാരണം ഈ കണ്ട ഈ മണിക്കൂറെല്ലാം അവൻ ഒറ്റ വാക്കാ പറഞ്ഞുകൊണ്ടിരുന്നത്, ടെമ്പോ സ്റ്റാൻഡ് എന്ന് ആൾക്കാരോട് ചോദിച്ചോണ്ടിരുന്നു. അവൻ അവിടെ എത്തി ഞാൻ അവനെ കണ്ടു. പക്ഷെ ഞാൻ അവനെ കണ്ടെത്തിയതല്ല, കണ്ടെത്തൽ ഉപേക്ഷിച്ച ശേഷം മടങ്ങി പോരാമെന്ന് വിചാരിച്ചപ്പോൾ അബദ്ധവശ കണ്ടതാ. പക്ഷെ എന്റെ കർത്താവ് എന്നെ കാണാൻ അന്വേഷിച്ചു വന്നപ്പോൾ അവനെങ്ങനെയാ വന്നേ? ദാഹിച്ചപ്പോൾ അവൻ ഈ തെരച്ചിൽ നിർത്തിയില്ല, വിശന്നപ്പോൾ ഈ തെരച്ചിൽ നിർത്തിയില്ല, അപമാനിച്ചപ്പോൾ ഈ തെരച്ചിൽ നിർത്തിയില്ല, കൊന്നു മുടിച്ചു കളഞ്ഞപ്പോഴും ഈ ക്ഷണനം നിർത്തിയില്ല. കൂടുതൽ ആർദ്രനാകുകയായിരുന്നു, കൂടുതൽ ദയുള്ളവനാകുകയായിരുന്നു. യെസ്, പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന്റെ പ്രവാചകന്മാരെ കല്ലെറിയുകയും ദൈവത്തിന്റെ സുവിശേഷത്തിനെതിരെ അനേകർ എഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ ഈ സുവിശേഷം പറയണ്ട എന്ന് മടുത്ത് ഇത് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? കൂടുതൽ പീഡനങ്ങൾ വർദ്ധിക്കും തോറും ദൈവത്തിന്റെ കൃപ വർദ്ധിച്ചു. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, പാപം പെരുകുന്നതിനനുസരിച്ച് കൃപ വർദ്ധിച്ചു. മനുഷ്യൻ സുവിശേഷത്തിനെതിരെ കല്ലെറിയുന്നതിനനുസരിച്ച് ദൈവം തന്റെ ക്ഷണനത്തിന്റെ കൃപ വർദ്ധിപ്പിച്ചു. കണ്ടെത്തുന്നിടം വരെ ഞാൻ അവനെ അന്വേഷിക്കും. ഹല്ലേലൂയ, ഇതാ കൃപ. ബാക്കിയുള്ളതെല്ലാം ഡിമാൻഡാ. പ്രൈസ് ദ ലോർഡ്. അവനെ തിരഞ്ഞു കണ്ടെത്തി തോളിലേറ്റി യേശു അവനെ തിരിച്ചുകൊണ്ടിരിക്കുക. അവനെ തിരിച്ചുകൊണ്ടിരുമ്പോൾ ഒരു പണിഷ്മെന്റ് എന്ന നിലയിൽ അവനെ നടത്തിക്കൊണ്ട് വരുന്നതിൽ ഒരു തെറ്റുമില്ല. പത്ത് പേര് കണ്ടാലും ആരും ഒന്നും പറയത്തില്ല. കർത്താവ് അവനൊരു പാഠമൊന്നും പഠിപ്പിക്കാൻ കൊടുത്തില്ല. തിരിച്ചെങ്ങോട്ട് കൊണ്ടുവന്നാ പറയുന്നത്? വീട്ടിലേക്ക് കൊണ്ടുവന്നു. നമ്മളാണ് എവിടെ കൊണ്ടുപോകും? ഇപ്പൊ സാധ്യതയുള്ളൊരു സ്ഥലം ജുവനൈൽ ഹോമാണ്. അവിടെ മലയാളത്തിൽ ദുർഗുണ പരിഹാര പാഠശാല. അവിടെ നമ്മളെ അവനെ നിർത്തി ഒരു 3 മാസം ഇവനൊരു ലെറ്റ് ഹിം ലേൺ എ ലെസൺ. കർത്താവ് അവരെ വീട്ടിലോട്ട് തന്നെയാകട്ടെ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നമ്മുടെ കഴിഞ്ഞകാല ഉഴപ്പെല്ലാം കൂടെ കണ്ട ശേഷം വീണ്ടെടുക്കാൻ കർത്താവിന് പ്രസാദം തോന്നിയപ്പോൾ നേരെ അങ്ങ് വീട്ടിലോട്ട് കേട്ടാതെ കുറെ നാൾ ഇവനെ പ്രൊമോഷനിൽ നിർത്താം എന്ന് കർത്താവ് ചിന്തിച്ചില്ല. മുഴുവനും ഇൻഹെറിറ്റൻസിലേക്ക് എന്നെ അപ്പോൾ തന്നെ കർത്താവ് പ്രവേശിപ്പിച്ച ആ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ്, ഞാൻ യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അവന്റെ മകനായി അതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാക്യം, ഞാൻ എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലെ യേശു ക്രിസ്തു അവൻ നമ്മളെ സഹോദരൻ എന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല എന്ന ആ വാക്കെന്നെ ആവർത്തിച്ച് വേട്ടയാടാറുള്ള ഒരു വാക്കാണ്. 11-ാം വാക്യം 2:11, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ഹോ, ലോകത്തിൽ ഈ വാക്യം പ്രിയമുള്ളവരെ, വിശുദ്ധീകരിക്കാൻ വന്നവന്റെ അപ്പനും വിശുദ്ധീകരിക്കപ്പെടേണ്ടവർക്കും ഒറ്റ ഒരുത്തൻ പിതാവായി തീർന്നു. എന്നിട്ട് അതിന്റെ അവസാനത്തെ വാക്ക്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിച്ചില്ല. എന്നെ ബ്രദർ, എന്നെ നിങ്ങൾ ബ്രദറെ എന്ന് വിളിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ബ്രദറെ എന്ന് വിളിക്കാൻ വേണ്ടി നിങ്ങൾ വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. എന്നാ വില കൊടുത്ത്? ഇത് നമ്മുടെ ഒരു ശൈലി ആയതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത് ബ്രദറെ എന്ന്. പക്ഷെ ബ്രദറെ എന്ന് അവൻ വിളിക്കാൻ ലജ്ജിച്ചില്ല. അവൻ വിളിച്ചതിൻ്റെ അത്ര കാര്യമുണ്ട്. അവൻ ഇത് വിളിക്കാൻ വേണ്ടി അവൻ കൊടുത്ത വില എന്താ? അവന്റെ ജീവന. അവൻ കൊടുത്ത വില കൊണ്ട് നിങ്ങൾ വെറുതെ ഫ്രീ ആയിട്ട് വിളിക്കുന്നത് എന്നെ ബ്രദറെ എന്ന്. പക്ഷെ ഇത് വിളിക്കാനായിട്ട് കൊടുത്തത് വില അവനാ. എന്നിട്ട് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നെ കുറിച്ച് എന്നാ ദൈവം പറയുന്നറിയോ? ബ്രദറെ, സഹോദര, ഞാനത് എന്റെ കർത്താവിന്റെ മുഖത്ത് നോക്കി എന്നോട് വ്യക്തിപരമായി പറയുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നു. ബ്രദറെ, സിസ്റ്ററെ എന്ന കർത്താവ് എന്നെ വിളിക്കുക, എന്നിട്ട് പറയുകയാണ് അത് വിളിക്കാനായിട്ട് അവൻ അതിനെ ലജ്ജിക്കുന്നില്ല. ആരെയാ വിളിക്കുന്നേ? അപമാനിച്ച് തള്ളിക്കളഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അകന്നു പോയ, പാപത്തിൽ മരിച്ച, ദുഷ്പ്രവൃത്തികളാൽ തകർന്നുപോയ, ദൈവത്തോട് ഒരു സംബന്ധവുമില്ലായിരുന്ന, ആത്മീയ കാര്യങ്ങൾക്ക് മനസ്സുമരവിച്ച എന്നെ അവൻ ബ്രദറെ, സഹോദര, മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ സിസ്റ്റർ, എന്റെ സഹോദര എന്ന് വിളിക്കാൻ എന്റെ കർത്താവ് ലജ്ജിച്ചില്ല. ഹാലേലൂയ, ഇതാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ജുവനൈൽ ഹോമിൽ കൊണ്ടയിട്ട് ഒന്ന് മര്യാദ പഠിപ്പിച്ച ശേഷമല്ല കൃപയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ വിശ്വസിച്ച മാത്രയിൽ തന്നെ ഞാൻ ഈ മഹാകൃപയിലേക്ക്, എനിക്ക് യേശു ക്രിസ്തു മൂലം പ്രവേശനം ലഭിച്ചു. എന്നെ അന്നേരം തൊട്ട് സഹോദര എന്നാ വിളിച്ചേ. ദ വെരി മൊമെന്റ് ഞാൻ യേശുവിനെ വിശ്വസിക്കുമ്പോൾ തന്നെ മൈ ഡിയർ ബ്രദർ, എന്റെ സഹോദര. ഓ പ്രിയമുള്ളവരെ, വ്യഭിചാരം ചെയ്തും കൊലപാതകം ചെയ്തും പിടിച്ചുപറിച്ചും മോഷ്ടിച്ചും നടക്കുന്ന ഒരുവൻ യേശുവിനെ വിശ്വസിക്കുമ്പോൾ ദ വെരി ഡേ, ആ ദിവസം തന്നെ ആ കള്ളനെ കർത്താവ് വിളിക്കുകയാണ്, മൈ ഡിയർ ബ്രദർ. ഹല്ലേലൂയ, സ്തോത്രം, ഇതാണ് കൃപ. നിങ്ങൾ ഫാദർ ഡാമിയന്റെ ഒരു ചരിത്രം ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവർക്ക് ഞാനൊന്നുകൂടെ പറയാം. കുഷ്ഠരോഗികളെ, ഒത്തിരി കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന തന്റെ ആശ്രമത്തിൽ എല്ലാ ദിവസവും ഡാമ്യൻ എഴുന്നേറ്റെന്നൊരു കാര്യം പറയും. രാവിലെ, കുഷ്ഠരോഗികളായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എവരിഡേ അവരെ കാണുമ്പോൾ ആദ്യം ഡാമ്യന്റെ വന്ദനം അതായിരുന്നു, കുഷ്ഠരോഗികളായ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ഒരു ദിവസം ഡാമ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ പറയുന്ന ആ വാക്ക് ഇന്ന് ഞാൻ തിരുത്തി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കുഷ്ഠരോഗികളായ പ്രായപ്പെട്ട സഹോദരന്മാർക്ക് ഒരു സംശയം, എന്താ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നാണോ പറയാൻ വരുന്നത്? പക്ഷെ അന്ന് ഡാമിയൻ പറഞ്ഞത് വ്യത്യസ്തമായിട്ടാണ്. കുഷ്ഠരോഗികളായ നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. അന്ന് വരെ ഡാമിയൻ കുഷ്ഠരോഗികളായ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നാ പറഞ്ഞേ. കാരണം അന്നത് പറയാൻ കാരണം, കുഷ്ഠരോഗികളെ മുഴുവനും പരിചരിച്ച് ഡാമിയൻ ഒരു കുഷ്ഠരോഗിയായി മാറി. പക്ഷെ ആ ദിവസം അവൻ അവരോട് പറയാണ്, കുഷ്ഠരോഗികളായ നമ്മളെ അവൻ സഹോദരനാകത്തക്കവണ്ണം, നമ്മളെന്ന് പറയത്തക്കവണ്ണം അവൻ അവർക്ക്, ഓ ഹല്ലേലൂയ, അവരോട് ചേർന്ന് പാപമൊഴികെ സർവത്തിലും പരീക്ഷിക്കപ്പെട്ട് തന്റെ സഹോദരന്മാർക്ക് അവൻ അനുരൂപനായി തീർന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മളെന്നാണ് അവൻ വിളിക്കുന്നത്, നമ്മൾ. കാരണം അവനിൽ നാം എല്ലാവരും സഹോദരന്മാരായി. ബ്രദർ എന്ന് വിളിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരന് പോലും, ഒരു ശകലം പോലും അരക്ഷിതാവസ്ഥ തോന്നിക്കാതെ വണ്ണം ബ്രദറെ എന്ന് വിളിക്കത്തക്ക വണ്ണം ഉള്ള കൃപയിലേക്കാണ് ദൈവം നമ്മളെ, ഹല്ലേലൂയ, ചേർത്ത് നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇനിയും അവനെ ഒരു ഒരു തോളിലെടുത്തു, അവനെ ചുംബിച്ച്, അവനെ സ്നേഹിച്ച്, ലാളിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം അയൽവാസികളെയും ബന്ധുക്കാരെയും ചാർച്ചക്കാരെയും ഒക്കെ വിളിച്ച് അവിടെ ഒരു വിരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണാതെ പോകാതിരുന്ന 99 പേരുണ്ടല്ലോ, അവർക്ക് ഈ ഒരു ആശയക്കുഴപ്പമുണ്ടാവും. ഈ കൃപയുടെ ഒരു പ്രശ്നം ഇത്, ഈ കംപ്ലീറ്റ്ലി നമ്മൾ ഗ്രേസിന് ഒരു ഫുൾഫോം ഉണ്ടല്ലോ, ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്, അതാണ് ഗ്രേസിന്റെ ഫുൾഫോം. അതായത് യേശു ക്രിസ്തുവിന്റെ ചെലവിൽ ദൈവത്തിന്റെ സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതാ. അപ്പം യേശു ക്രിസ്തുവിന്റെ ചെലവില്ല, ഞാൻ ഷിബുവിനെ ഷിബു ബ്രദർ എന്ന് വിളിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ചെലവില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ക്രിസ്തു സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കാഞ്ഞുകൊണ്ട് അവൻ പൈസ പേ ചെയ്യുകൊണ്ട് എനിക്ക് സഹോദരനെ ബ്രദർ എന്ന് വിളിക്കാം. ഇതുപോലെ അതുകൊണ്ട് സൗരവരെ നമ്മൾ ഈ ബ്രദർ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുമ്പം വെറുതെ അതിന്റെ അർത്ഥം കാണാതെ, ഈ ഭൂമിയിലുള്ള 10 ലോകത്തിലെ 10 ധനവാന്മാരുടെ സമ്പത്ത് എങ്ങനെയാണ് കണക്കാക്കുന്നത്? അവരുടെ ഡോളറിലായിരിക്കും അവരെ കണക്കാക്കുന്നത് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ 10 സമ്പന്നന്മാരെ ഡോളറിൽ, അവർക്ക് എത്ര സമ്പത്തുണ്ട് എന്ന നിലയിലാണ് കണക്കാക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ ഒരു സമ്പന്നനെ കണക്കാക്കുന്നത് കൃപയുടെ കണക്കിലാണ്. അതുകൊണ്ട് ആ കൃപയുടെ അത്യന്ത ധനം വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. സ്വർഗത്തിൽ ഡോളറിന്റെ ലെവലിലാണ് ഒരു സമ്പന്നനെ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് കണക്കാക്കുന്നെങ്കിൽ നമ്മളാരും അവിടെ എത്തത്തില്ല. എന്നാൽ സ്വർഗത്തിൽ ഒരുവന്റെ സമ്പത്ത് അറിയുന്നത് അവന്റെ മേൽ അവൻ അനുഭവിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച ആ വെളിപ്പാടിൽ അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ കൃപയാണ് അവന്റെ ധനമായിട്ട് അവിടെ എണ്ണപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ മുകളിൽ ചൊരിഞ്ഞിരിക്കുന്ന ഈ സമ്പത്ത്, അത് കർത്താവാണ് അതിന് എക്സ്പെൻസ് കൊടുത്തത്. കർത്താവ് കൊടുത്ത മുടക്കിൽ നാം ഒരാളെ സഹോദര എന്ന്
വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കൃപയ്ക്കൊരു പ്രോബ്ലം ഉണ്ട്. ഇത് സൗജന്യമായിരിക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യന്റെ യോഗ്യത നോക്കാതെ ആയിരിക്കുന്നത് കൊണ്ടും ഈ കൃപ അനുഭവിക്കാത്തവർക്ക് എപ്പോഴും ഒരു 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 നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. 99 ആടുകൾ ഇങ്ങനെ ചിന്തിച്ചു എന്ന് വിചാരിക്കടാ, നമ്മൾ ഈ പുള്ളിയുടെ കൂടെ നിന്ന് വലിയ തരികട പരിപാടികളൊന്നും നടത്താഞ്ഞിട്ട് നമ്മളെ ഓർത്ത് ഈ പുള്ളി ഒരിക്കൽ പോലും ഇത്രയും സന്തോഷിച്ചിട്ടില്ലല്ലോ. നമ്മുടെ പേരിൽ ഇതുവരെ ഒരു ആഹാരം സാപ്പാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും തല്ലിപ്പുള്ളിയായിരുന്ന ഒരുവൻ ഗ്രാമത്തിലേക്ക് 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ എല്ലാം ചേർന്ന് അവന് ഒരു സ്വീകരണം നൽകിയായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ലവരായി ജീവിച്ചിരിക്കുന്നവർക്ക്, 10-ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നവർക്ക് അല്ലെ, വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയവനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചവർക്ക്, ഇവർക്കൊക്കെ സ്വീകരണം നമ്മുടെ നാട്ടിൽ കൊടുക്കാറുണ്ട്. എന്നാൽ ഉഴപ്പി തല്ലി നാരാണക്കല്ല് കുത്തി കറങ്ങി നടന്ന് തിരിച്ചു വന്ന ഒരുവന് ഒരു പഞ്ചായത്തിലും സ്വീകരണം കൊടുക്കത്തില്ല. അതൊരു സാമാന്യ ബോധത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ 99 ആൾക്കാർ കമ്മിറ്റി കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കാന്ന് വിചാരിക്കുക, എടാ കാണാതെ പോകാതിരുന്നപ്പോൾ നമ്മുടെ ഗതികേടിത. കാണാതെ പോയവന്റെ മഹാഭാഗ്യം. എന്നാ പിന്നെ കാണാതെ പോകുന്നതല്ലേ നല്ലത് എന്നൊരു ചിന്ത ആർക്കു വരും? അതുകൊണ്ടാണ് കൃപ പരിഗണനത്തിന് പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. കൃപയെക്കുറിച്ചുള്ള വെളിപ്പാട് ഇല്ലാത്ത 99-കാരൻ ഇങ്ങനെ ചിന്തിക്കും, നമുക്കും ഒന്ന് കാണാതെ പോയിരുന്നെങ്കിൽ നല്ലതായി. അതിന്റെ അടുത്ത ഉപമായ അതിന് വ്യക്തമായി ഉത്തരം തരുന്നുണ്ട്. നീ കാണാതെ പോകാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങിപ്പോയാൽ പോയ വഴി പോകത്തേ ഉള്ളൂ, തിരിച്ചു വരാതെ നിന്നെ കയറ്റത്തില്ല എന്ന് അടുത്ത ഉപമ പറയുന്നുണ്ട്. അവന്റെ കൃപയിൽ നിന്ന് ഒരു പിന്മാറിപ്പോയാൽ പുറകെ വരത്തില്ല, അവൻ കൃപയിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. പക്ഷെ വഴിതെറ്റിപ്പോയാൽ, നിനക്ക് വഴി അറിയാതെ പോയാൽ കൃപ തന്നെ തോളിലേറ്റി കൊണ്ടുവന്ന് ആദ്യം കൊണ്ട കയറ്റുന്നത് വീട്ടിലേക്കാണ്. ഇടയ്ക്ക് മറ്റൊരു സത്രത്തിൽ നിന്നെ ഇരുത്തുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. ഇനി ഒരു വാക്കിയുടെ വായിച്ച എന്റെ വാക്യം അവസാനിപ്പിക്കുകയാണ്. ഈ കൃപ സംബന്ധിച്ച് റോമാലേഖനത്തിൽ നാം ഈ കൃപയെ വെളിപ്പാടായി അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് സമൂലമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റം നാം തിരിച്ചറിയണം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലൂസ് ഈ കൃപയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ ചിന്തിക്കണമെന്ന് പൗലൂസ് പറയുന്നുണ്ട്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ Romans 5:15, എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. എനിക്ക് ആ പ്രയോഗം ഇഷ്ടപ്പെട്ടു. ഇത് ഒരുപോലെയല്ല. നിങ്ങൾ കൃപയുടെ കാര്യം ചിന്തിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. ഇത് ഒരുപോലെയുള്ള ഒരു കാര്യമല്ല. പ്രിയമുള്ളവരെ, 1-ാം ക്ലാസ്സിൽ കയറാൻ പോലും യോഗ്യതയില്ലാത്തവന് ഒരു ദിവസം കൊണ്ട് PhD കിട്ടുക എന്നതുപോലെയുള്ള നാട്ടുകാരന് അഴിമതി എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് കൃപയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന ഒരുവനെ ജയിലിൽ നിറക്കണമെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു നാട്ടിലൊരു സഹോദരി, കുറെ കേസിലൊക്കെ പ്രതിയായ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ജയിലിൽ ജാമ്യത്തിൽ ഇറക്കി, 12 ലക്ഷം രൂപ അങ്ങോട്ട് കെട്ടിവെച്ചെന്നാ പറയാം. ജയിലിൽ കൊടുക്കുന്ന ഒരുവനെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം. തൂക്കുകയറിന്റെ മുമ്പിൽ നിന്ന് ഒരുവനെ ജാമ്യത്തിൽ ഇറക്കണല്ലോ, എത്ര മുടക്കണം? അതിന്റെ വില വലുതാ. 5-10 ഒരുവനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചിട്ട് 5-9 അവന്റെ മുകളിൽ കറുത്ത മൂടുപടവും ഇട്ട ശേഷം അവന്റെ മുകളിൽ ഇനി കയറു മാത്രം കുരുങ്ങിയാ മതി എന്നുള്ള അവസാന മൊമെന്റ് നിൽക്കുമ്പോൾ തലേ രാത്രിയിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി, ഇനിയും ഇന്ത്യയിലെ തൂക്കിക്കൊല്ലുന്ന ശിക്ഷ നിർത്തിവെച്ചു. അതിന്റെ പേപ്പറൊക്കെ ഇവിടെ വന്നപ്പോൾ നേരം വെളുത്തു. ഇവൻ 1 മിനിറ്റ് ഉള്ളപ്പോൾ ആ പേപ്പർ വന്നെങ്കിൽ ഇവൻ ജയിലിൽ നല്ല പ്രിയമുള്ളവരെ രക്ഷപ്പെടുന്നത്. അവൻ എവിടുന്ന രക്ഷപ്പെടുന്നത്? തൂക്കുകയറിന്റെ തൊട്ടുമുമ്പിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, പാതാളത്തിന് ആടുകളായി നിയമിക്കപ്പെട്ടവർ, മൃത്യുവിനാൽ മേയിക്കപ്പെട്ടവർ. അതായിരുന്നു എന്റെ അവസ്ഥ. ഞാനൊരു അല്പ ആത്മീയം നിലവാരം താന്നു പോയപ്പോൾ അല്ല എന്നെ തേടി വന്നത്, പാതാളത്തിന് ആടുകളായി വിൽക്കപ്പെട്ടവനായിരുന്നു ഞാൻ. മൃത്യുവാണ് എന്റെ ഇടയനായി എന്നെ മേയിച്ചിരുന്നത്. ആ കൊലക്കാരന്റെ മുമ്പിൽ നിന്നും കർത്താവ് എന്നെ വീണ്ടെടുത്തപ്പോൾ കെട്ടിവെച്ച തുക ചിന്തിക്കാൻ കഴിയത്തില്ല. രക്ഷ നിങ്ങൾക്ക് സൗജന്യമാണെങ്കിലും അത് സൗജന്യമാക്കാൻ ദൈവം കൊടുത്ത വില വലിയതാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇത് നിരന്തരം നിങ്ങളുടെ ഹൃദയത്തെ റിഫ്രഷ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിലുള്ള അബദ്ധം എന്നാണെന്നറിയോ? എനിക്ക് അതായിരുന്നു പറയാനിരുന്നത്. ഇല്ലെങ്കിലുള്ള അബദ്ധം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇറ്റ് വിൽ അഫക്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ഒരു കാര്യത്തിനും തൃപ്തി തോന്നത്തില്ല. നിങ്ങൾ എപ്പോഴും പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നിങ്ങൾ രാവിലെ ഒരു രണ്ട് പാട്ട് കട്ടൻകാപ്പ് കുടിക്കുന്ന പോലെ പാടി തീർക്കും. അതിനുശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് തൊട്ട് നിങ്ങൾ ഭാര്യയുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. നിങ്ങൾ ആ സഹോദരിക്ക് ഒരു സ്വസ്ഥയും കൊടുക്കത്തില്ല. ഫ്രേസല, 12 വർഷം മുമ്പ് നിങ്ങളോട് പറഞ്ഞ കുത്തുവാക്ക് പോലും ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം ഓർത്തു വെക്കും. കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിരന്തരം വീട്ടിൽ കലഹമുള്ള ഏതെങ്കിലും കുടുംബസ്ഥൻ എന്നെ കേൾക്കുന്നുണ്ടെ, ഞാൻ പറയാം, സഹോദര നിനക്ക് ആവശ്യം കൃപയെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. ദൈവം ഇളച്ചു കിട്ടിയത് എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഭർത്താവിന് മാത്രമേ ഒരു ഭാര്യയോട് ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം ഇളച്ചു തന്നത് എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു ഭാര്യയ്ക്ക് മാത്രമേ ഭർത്താവ് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞ ശേഷം അയാളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. കൃപയുടെ വെളിപ്പാടില്ലാത്ത കുടുംബത്തിലാണ് എന്നും വഴക്കുകൾ. കൃപയുടെ വെളിപ്പാടില്ലാത്ത വ്യക്തി ഏത് ഓഫീസിൽ ചെന്നാലും പെട്ടെന്ന് അവൻ ആൾക്കാരാൽ ബാധിക്കപ്പെടും. എന്നാൽ ഇളച്ചു കിട്ടിയതിന്റെ ബോധ്യം ഹൃദയത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്കുണ്ടല്ലോ, എവിടെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് കഴിയും. കാരണം അവൻ ഏത് സ്ഥലത്ത് കാലു കുത്തിയിട്ട് പെട്ടെന്ന് അവന്റെ ഹൃദയത്തിലേക്ക് ഇടിമിന്നൽ പോലെ അവന്റെ ഹൃദയത്തിൽ ആ പകരത്തിന് പകരം ചെയ്യാനുള്ള മത്സരബുദ്ധി വരുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പറയും, നിനക്ക് ഞാൻ എത്ര ഹാലലുയ താലന്താണ് ഇളച്ചു തന്നത്, ഇവന്റെ 100 താലന്ത് വെള്ളിക്കാശ് നിനക്ക് ഇളച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് സഹോദരന്മാരെ ഭർത്താക്കന്മാരോടാണ് പറയുന്നത്, ഇത് സഹോദരന്മാരെ ഭാര്യമാരോടാണ് പറയുന്നത്, ഇത് നിനക്ക് മെരുങ്ങാത്ത നിന്റെ കമ്പനിയിലുള്ള ബോസുമായിട്ടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. പലരുടെയും തൊണ്ണ ഞെക്കിപ്പിടിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഹൊറിബിൾ. യേശുവിനെ അറിഞ്ഞ് 25 വർഷം കഴിഞ്ഞിട്ടും ഇന്നും കൈ കൊണ്ട് തൊണ്ണയ്ക്ക് പിടിക്കുന്നില്ലെങ്കിലും പലരും ഒരു ആക്രമണ മനോഭാവത്തോടെയാണ് പലരോടും പെരുമാറുന്നത്, സമൂഹത്തോട് പെരുമാറുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? കൃപയുടെ വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൃപയുടെ കാര്യം ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ ലംഘനത്തിന്റെ കാര്യവും കൃപയുടെ കാര്യം ഒരുപോലെ. കൃപയുടെ കാര്യം പറയുമ്പോൾ നീ ഇങ്ങനെ ചിന്തിച്ചാ പോരെന്നാ പൗലോസ് പറഞ്ഞത്, അതൊരു വ്യത്യസ്ത ഭാര്യ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീ ഒന്നുകൂടെ ഒന്ന് ഉത്സാഹിക്കപ്പെടണം. കാരണം പിശാചി ലംഘനത്തിന്റെ കാര്യം വലിയ പൊക്കിപ്പിടിച്ചു പറയും, കൃപയുടെ കാര്യം മിണ്ടത്തില്ല. പക്ഷെ നീ കൃപയുടെ കാര്യം ചിന്തിക്കുമ്പോൾ ലംഘനത്തിന്റെ കാര്യവും കൃപയുടെ കാര്യവും ഒരുപോലെ ചിന്തിക്കരുത്. ഇതിനെ ഒന്നുകൂടെ ഊന്നി ചിന്തിക്കണം. ഹല്ലേലൂയ. ഇത് എല്ലാത്തിന്റെയും കൂടെ ചേർത്ത് വെച്ച് സാമാന്യ രീതി ചിന്തിക്കാൻ പറ്റത്തില്ല. കൃപയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒരുപോലെയല്ല. എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണം, കൃപ സാധാരണ കാര്യം പോലെ നടക്കുന്ന ഒരു കാര്യമല്ല, കൃപ വിശിഷ്ടമായ ഒരു കാര്യമാണ്, അതൊരുപോലെയല്ല. അതിന് താഴേക്ക് വരുമ്പോൾ, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഓക്കെ, അതൊക്കെ വിടുക, ആ ഭാഗം വിടുക. 16-ാമത്തെ വാക്യം വീണ്ടും പൗലോസ് പറയുകയാണ്, ഏകൻ പാപം ചെയ്യുന്നതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെ അല്ല. എനിക്ക് ആ വാക്യം, ആ ഭാഷാപ്രയോഗമാണ് ഇഷ്ടം. അത് ഒരുപോലെ അല്ല. ഏകൻ പാപം ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു വരുന്നിടത്ത് നീ കൃപയുടെ കാര്യം പറയുമ്പോൾ അത് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടാകണം. അത് മറ്റേത് പറയുന്നത് പോലെ പറഞ്ഞു നിർത്തരുതെന്നാ പൗലോസ് പറയുന്നത്. അത് പറയുമ്പോൾ നീ ഒന്ന് ചാടണം, അത് പറയുമ്പോൾ നിനക്ക് ഒരു ഉത്സാഹം ഉണ്ടാകണം. ആ കാര്യം പറഞ്ഞു വരുമ്പോൾ എല്ലാം പറഞ്ഞു വരുന്ന രാഷ്ട്രീയം പറയുന്നതിന്റെ കൂടെ ഒരുപോലെ പറഞ്ഞു പോകരുത്. കൃപയുടെ കാര്യം വരുമ്പോൾ നിനക്ക് അത് ഒരു അത്ഭുതത്തോടെ മാത്രമേ പറയാനിടയാകാവുള്ളൂ. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. പൗലോസ് റോമാസഭയെ ഉത്ബോധിപ്പിക്കുന്നത് കൃപ ഒരുപോലെയുള്ള കാര്യമല്ല, ദാനത്തിന്റെ കാര്യവും ലംഘനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്ഡൊണാൾഡ് ആണോ ഒരിക്കൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ആദാം വീണില്ലായിരുന്നെങ്കിൽ നാം എല്ലാവരും ആദാമിലേ ഇരിക്കത്തുള്ളായിരുന്നു. വീണ് പോയത് കൊണ്ട് നമുക്ക് കൃപയാൽ ക്രിസ്തുവിൽ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഹല്ലേലൂയ. കൃപയുടെ ആ വെളിപ്പാട് കിട്ടി ഒരു മനുഷ്യന്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ അത്ര വിചിത്രമാണെന്ന് നമുക്ക് തോന്നുന്നു, പക്ഷെ അതൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഓ വീണ, പിശാചിന്റെ തന്ത്രത്തെ മാനവരാശിയുടെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതാണ് കൃപ. പ്രൈസ് ദ ലോർഡ്. അതാണ് കൃപ. അതുകൊണ്ടാ കൃപയുടെ കാര്യം വരുമ്പോ നീ ഒരുമാതിരി മെഴുക്കുവരിന്റെ പരിവത്തിൽ സംസാരിക്കരുത്. അതും ഇതും ഒരുപോലെയല്ല. ചിലരുണ്ടല്ലോ ഇതെല്ലാം പറഞ്ഞു വരുമ്പോ, ബ്രദർ പറഞ്ഞോ ശരിയാ, ഞാൻ പറഞ്ഞോ ശരിയാ, കൃപയാ. നമ്മളെല്ലാവരും അങ്ങനെയല്ല പറയണ്ടേ. കൃപയുടെ കാര്യം പറയുമ്പോൾ നിന്റെ ഉള്ളത്തിൽ മറ്റേതിന്റെ ഇരട്ടി ശക്തിയോടെയാണ് നിനക്ക് ലഭിച്ച കൃപയെ സംബന്ധിച്ച് പറയേണ്ടത്. ഹല്ലേലൂയ. ഇത് ബോധ്യമായി ഉള്ളിലേക്ക് വരുമ്പോഴേ കുടുംബജീവിതം നന്നാവത്തുള്ളൂ. ഇത് ഉള്ളിലേക്ക് വരുമ്പോഴേ നിനക്കായിരിക്കുന്ന കമ്പനി നിനക്ക് സ്വതന്ത്രനായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. എപ്പോഴും ഉള്ളത്തിൽ കൃപയുടെ കാര്യം വരുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും നീ മറന്നു വെച്ചിട്ട് കവിഞ്ഞു വന്നതിനെ കുറിച്ച് എപ്പോഴും നിന്റെ ഉള്ളിൽ ഒരു ഓർമ്മയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാനിതൊന്നും അല്ല പറയാനിരുന്നെ, പക്ഷെ എന്റെ മനസ്സിലേക്ക് ഇത്രയൊക്കെ വന്നുള്ളൂ. സമയം മുമ്പോട്ട് പോയി. ചില സമയത്ത് ഞാൻ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വെല്ലുവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാനത് അത് തിരസ്കരിക്കുന്നില്ല, പ്രാർത്ഥന കേൾക്കുന്നതാണ് ദൈവം. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ദൈവശാസ്ത്രപരമായ ഈ ചിന്ത ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. പുരുഷന്റെ ഇഷ്ടത്താലല്ല, പിന്നെ രക്തത്താലല്ല, ദൈവത്താൽ. വെല്ലുമച്ചി പ്രാർത്ഥിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന നിഗമനത്തിൽ എത്തിയാൽ കൃപയുടെ ആ ശോഭ പോകും. ഞാൻ ഓർക്കട്ടെ, ക്രൂശിലെ കള്ളന്റെ ഏത് വെല്ലുമച്ചിയാ പ്രാർത്ഥിച്ച ക്രൂശിലെ കള്ളന്റെ? അതുകൊണ്ട് നിങ്ങളുടെ പിള്ളേർ രക്ഷിക്കപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ പറയുന്നത് അതിന്റെ ഒരു തിയോളജിക്കൽ വശമാണ്. കൃപയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വെല്ലുമച്ചി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന്, വെല്ലുമച്ചി പ്രാർത്ഥിച്ചു എന്നതും ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതും നമുക്ക് തിരസ്കരിക്കാൻ മേലാത്ത യാഥാർത്ഥ്യമാണ്. പക്ഷേ കൃപ എന്താണെന്നറിയോ? എന്റെ വിശ്രമവും അവന്റെ ശ്രമവുമാണെന്ന് മറന്നുപോകരുത്. ശ്രദ്ധിക്ക, ശ്രദ്ധിക്ക്. നിങ്ങള് ലോകസ്ഥാപനത്തിന് മുൻപ് ആരൊക്കെ ഉണ്ടായിരുന്നു പറ? വെല്ലുമച്ചി ഉണ്ടായിരുന്നു. ലോകസ്ഥാപനത്തിന് മുൻപ് എന്റെ അപ്പനില്ല, എന്റെ അമ്മയില്ല, എന്റെ വല്യപ്പച്ചനില്ല, എന്റെ വല്യമ്മച്ചിയില്ല, ആദ്യ പിതാവായ ആദാമും ഇല്ല. പിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന ഒറ്റയാളെ ഉള്ളായിരുന്നു ക്രിസ്തു. അവനിൽ എന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഉണ്ടാകാത്ത സമയത്ത് ജീവിച്ചിരുന്ന ഒറ്റ ഒരുവനിൽ എന്നെ തെരഞ്ഞെടുത്തതാണ് കൃപ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലടൊക്കെ ചിലപ്പം പറയാറുണ്ട്, ഞങ്ങളുടെ വല്യപ്പച്ചനെ ഒരു നല്ല മനുഷ്യനായിരുന്നു, പുള്ളി ദാനധർമ്മിയായിരുന്നു. ചെരുപ്പില്ലാത്തവരാണെങ്കിൽ അദ്ദേഹം ചെരുപ്പൊക്കെ ഊരിക്കൊടുക്കും, പിന്നെ വിറക് ചോദിച്ച തെങ്ങ് തന്നെ വെട്ടിക്കൊടുക്കും. അങ്ങനെയൊക്കെ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ പിള്ളേരൊക്കെ ഈ കൃപയിലേക്ക് വന്നത് എന്നും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാനത് അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഈ പറയുന്ന ബിരുദന്മാരെല്ലാം ഈ കൃപയ്ക്കകത്തുന്ന ഒന്നോ രണ്ടോ കഷ്ണം മോഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അകത്ത്. ഇത് മുഴുവനും ദൈവത്തിന് കൊടുക്കത്തില്ല, കൊടുക്കത്തില്ല. പക്ഷെ ഇതെല്ലാം ഒന്ന് വിസ്മരിക്കും. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്റെ വല്യപ്പച്ചനെ കണ്ടിട്ടില്ല, ഇവിടെ പേര് പോത്തന്ന, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഏത് പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന് എനിക്കറിയാം. എനിക്ക് ഒരു കാര്യം അറിയാം, ഇവരെല്ലാം ജനിക്കുന്നതിന് മുമ്പ് പിതാവിന്റെ മുമ്പിൽ ഒരൊറ്റ പുരുഷനെ ജീവിച്ചിരിപ്പുള്ളായിരുന്നു അത് യേശു. അവനിൽ എന്നെ കണ്ടെത്തി കർത്താവ്. ഹല്ലേലൂയ. ഇത് പ്രിയുള്ളവരെ ഞാൻ പറയട്ടെ, ഇത് ഒരു നമ്മുടെ ഒരു LKG സിലബസ് ആയിട്ട് നിർത്തിവെച്ച വ്യക്തികളുടെ വീട്ടിലും കുടുംബത്തിലും മക്കളോടുള്ള ബന്ധത്തിലും ജോലിസ്ഥലത്തും അവരുടെ പ്രശ്നക്കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ കൃപയുടെ വെളിപ്പാട് നമ്മളെ ഒത്തിരി താഴ്മയുള്ളവരാക്കി തീർക്കാം. നമ്മുടെ യജമാനൻ ഓരോ വിളി വരുമ്പോഴും ഓരോ ക്ഷണനത്തിന് അവനെ അവമാനിക്കുമ്പോഴും കൂടുതൽ താഴുകയാണ്. ആദ്യം ക്ഷണിച്ചിട്ട് അവസാനം കൂട്ടിക്കൊണ്ടുവരാൻ പറയത്തക്കവണ്ണം അവൻ താഴേക്ക് താണു. ഹല്ലേലൂയ. എവിടെയും അവൻ അവമാനിക്കപ്പെട്ടിട്ടും അവന്റെ ഹൃദയം നിരുത്സാഹപ്പെട്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഉപമ എന്തിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു. എന്തായിരുന്നത്? കണക്കെടുക്കാനായിട്ട് തന്റെ ദാസന്മാരെ അയച്ചപ്പോൾ ചെന്നവരെ എല്ലാം അടിച്ചും ഉപദ്രവിച്ചും വിട്ടു, അവസാനം തന്റെ പുത്രനെ അയച്ചു. ഇതിനു മുമ്പ് നടന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അവരുടെ മനസ്സ് ഭാരപ്പെട്ടിട്ട് അയക്കാൻ തീരുമാനിച്ചത് പുത്രനെ തന്നെയാണ്. വേറെ വഴി ഇനി ഞാൻ എന്ത് ചെയ്യണം? സ്വർഗത്തിന്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞ ശേഷം ഒരൊറ്റ വഴി മാത്രമേ ശേഷിക്കുന്നുള്ളായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണ്ടു? ഞാൻ എന്റെ പുത്രനെ അയക്കും. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ സ്തോത്രം. ഈ മഹനീയമായ കൃപ ഹൃദയത്തിൽ ഊഷ്മളമായി നാം കൊണ്ടു നടക്കണം. ഇത് നാം നിരന്തരം തിരിച്ചറിയണം. ഈ കൃപയിലൂടെ ലഭിച്ച രക്ഷ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപരിച്ച ശേഷം നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തവരോടും നമുക്ക് പൊറുക്കാൻ കഴിയാത്തവരോടും നിരന്തരം മറ്റൊരാളുടെ നിർജീവിത്വം ഗ്രഹിച്ച ശേഷം സ്വന്തം നിർജീവിത്വം ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് കൃപയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. റോമലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് ഒരൊറ്റ വാക്യം കൂടെ പറയുന്നുണ്ട്. 100 വയസ്സായപ്പോൾ അബ്രഹാം തന്റെ നിർജീവിത്വം ഗ്രഹിച്ചു. അടുത്തത് തന്റെ ഭാര്യയുടെ നിർജീവത്വവും ഗ്രഹിച്ചു. എന്താ പ്രശ്നം എന്നറിയോ പ്രിയുള്ളവരെ? നമുക്ക് ഞാൻ കണ്ടുവന്ന ഒരു പ്രശ്നം, ഈ നല്ലൊരു 100% ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ നിർജീവത്വം നേരത്തെ അംഗ്രഹിക്കും, പക്ഷെ അവരുടെ നിർജീവത്വം വളരെ താമസിച്ചേ ഗ്രഹിക്കത്തുള്ളൂ. ചിലര് ഒരു ആയുസ് തന്നെ ഗ്രഹിക്കാതെ പോകും. കൃപയാൽ അബ്രഹാം 100-ാമത്തെ വയസ്സാകാറായപ്പോൾ നിർജീവത്വം ഗ്രഹിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലര് എവിടെ നോക്കിയാലും അവർക്ക് ആരെയും പിടിക്കത്തില്ല.
ഏത് കാര്യത്തിലും അവർ പറഞ്ഞ അവര് ശരിയല്ല, ഇവര് ശരിയല്ല, ഈ പുള്ളിക്കാരത് ശരിയല്ല, ഇവൾ എന്നാ കറി വെച്ചിട്ട് നന്നായിട്ടുള്ളത്. ഭാര്യയുടെ നിർജീവത്തെ പെട്ടെന്ന് അംഗീകരിക്കുക. ഇവൾ ഇന്ന് വരെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ പരുവത്തിലല്ലാതെ ഇവൾ വട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിർജീവത്വം, നമ്മൾ പെട്ടെന്ന് ഒരാളെ നിർജീവത്വം അംഗീകരിക്കും. നിരന്തരം മറ്റുള്ളവരെ നിർജീവത്വം ഗ്രഹിക്കുന്ന സഹോദര, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്നോട് പറയട്ടെ, നീ നിന്റെ നിർജീവത്വവും കൂടെ ഗ്രഹിക്കുന്ന അന്നാണ് വാഗ്ദത്ത സന്തതി നിന്റെ വീട്ടിൽ വരത്തുള്ളൂ. ഭാര്യയുടെ നിർജീവത്വം മാത്രം ഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ വീട്ടിൽ എന്നും ഇസ്മായിലേ ഉണ്ടാകത്തുള്ളൂ. സഹോദരിമാരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ നിർജീവത്വം ഗ്രഹിക്കുന്ന അന്നാണ് നിങ്ങളുടെ വീട്ടിൽ കൃപയുടെ സന്തതി ഉണ്ടാകുന്നത്. ആത്മ ചെവിയുള്ളവർക്ക് കേൾക്കട്ടെ, കൃപയുടെ വെളിപ്പാട്, നിർജീവത്വം ഗ്രഹിക്കുമ്പോഴാണ് കൃപയുടെ കുറിച്ചുള്ള വെളിപ്പാട് അറിയാൻ പറ്റുന്നത്. നിർജീവത്വം ഗ്രഹിക്കുമ്പോഴാണ് കൃപയുടെ മഹത്വം അറിയാൻ പറ്റുന്നത്. നിർജീവത്വം ഗ്രഹിച്ചില്ലെങ്കിൽ ഒരാടെ നിർജീവത്വം മാത്രം ഗ്രഹിച്ചിട്ട് ഒരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല. സഹോദര, നീയും കൂടെ നിന്ന് നിർജീവത്വം ഗ്രഹിക്കണം. ഹല്ലേലൂയ. എന്നെങ്കിലും എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ നീ മനസ്സ് കാണിച്ചാൽ ദൈവം നിന്നെ കൈവിടത്തില്ല. പക്ഷെ നിരന്തരം നിരന്തരം ചിലരെ മാത്രം വേട്ടയാടുന്ന നിന്റെ ഹൃദയത്തിൽ നിന്നും ഈ ആത്മാവ് ഇറങ്ങിപ്പോയിട്ട് ദൈവത്തിന്റെ കൃപയെക്കുള്ള വെളിപ്പാടുള്ള ഒരു പുത്തൻ മനുഷ്യനാകണം. അതുകൊണ്ടാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുവീ. ആ ഭാഗങ്ങളൊക്കെ എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, പക്ഷേ സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു. നീ സൃഷ്ടിച്ചെടുത്ത ഒന്നിനെ അല്ല നീ ധരിക്കേണ്ടത്, അവൻ സൃഷ്ടിച്ച് തന്ന ഒന്നിനെ നീ ഒന്ന് ധരിച്ച് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് സഹോദര ഏത് സ്ഥലത്തും നിനക്ക് ജീവിക്കാൻ കഴിയും. വരണ്ട നിലത്തും നിന്റെ സന്നിധിയിൽ ഒരു വേര് മുളയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും തിരസ്കരിക്കുമ്പോഴും നിനക്ക് വീണ്ടും അവരെ ക്ഷണിക്കാനുള്ള കൃപയുണ്ടാകും. വെറുതെ ക്ഷണിച്ചവനെ കൂട്ടിക്കൊണ്ടു വരാനുള്ള കൃപ നിനക്കുണ്ടാകും. അത് ദൈവത്തിന്റെ മനസ്സാ, അത് നിന്റെ മനസ്സായി തീരും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് എന്റെ രക്ഷ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്, അതിനെ ഞാൻ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ കർത്താവേ, കൃപയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അത് ലംഘനത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നത് പോലെ പറഞ്ഞു വരുവാൻ എന്നെ നീ അനുവദിക്കരുതേ. കൃപയുടെ കാര്യം പറയുമ്പോൾ എന്നെ വീണ്ടും ശക്തീകരിക്കണമേ, എന്നെ ഉത്സാഹിപ്പിക്കണമേ. കൃപയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ കർത്താവെ കൂടുതൽ വെളിപ്പാട് തരണമേ കർത്താവെ. ഓ, വീഴ്ചയുടെ കാര്യം ചിന്തിക്കുന്നത് പോലെ അല്ല, ഓ കവിഞ്ഞൊഴുകുന്ന കൃപയുടെ കാര്യം ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ, അത് അധികമധികം വർദ്ധിച്ചു വരുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതത്തിൽ ഞാൻ ബന്ധപ്പെടുന്ന സകല മേഖലകളിലും കർത്താവെ എന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ട് കൃപയുടെ മഹത്വം കാണുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ഞാൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനെ ധരിച്ചൊന്ന് നിൽപ്പാൻ എന്നെ സഹായിക്കണം. എന്റെ ഭാര്യയുടെ മുമ്പിൽ, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ കർത്താവെ, എന്റെ ബന്ധുക്കാരുടെ മുമ്പിൽ, സമൂഹത്തിന്റെ നടുവിൽ, അയൽവാസികളുടെ മുമ്പിൽ ഈ പുതുമനുഷ്യനെ ധരിച്ചൊന്ന് നിൽപ്പാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നീ അതിനായി എനിക്ക് കൃപ തരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.